We have been thinking about many things that can cause us unrest, which we need to come to rest in the Lord.
നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന പല കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയും കർത്താവിൽ നാം എങ്ങനെ സ്വസ്ഥത കണ്ടെത്താം എന്നതിനെ കുറിച്ച് നാം പങ്കുവയ്ക്കുകയും ചെയ്യുകയുണ്ടായി.
It's very important to know him as our Father and the one who rules in heaven over all the things of the earth.
നമ്മുടെ പിതാവായും എല്ലാത്തിന്റെ മേലും അധികാരമുള്ളവനായും ദൈവത്തെ നാം കാണണം എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറയുകയുണ്ട്.
Do you know that one of the most fantastic and powerful statements of God's sovereignty is found in the Old Testament?
ദൈവത്തിന്റെ സർവാധിപത്യത്തെ പരാമർശിക്കുന്ന വളരെ ശക്തമായ ഒരു ദൈവവചനം പഴയ നിയമത്തിലുണ്ട്.
And that was not spoken by one of the prophets.
അത് ഒരു പ്രവാചകൻ സംസാരിച്ച വചനമല്ല.
It was spoken by a heathen king called Nebuchadnezzar.
Nebuchadnezzar എന്ന ഒരു ജാതീയ രാജാവ് സംസാരിച്ച വാക്യമാണ്.
And if you are humble enough to learn from a heathen king, listen to these words.
ഒരു ജാതീയനായ രാജാവിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക.
Daniel chapter 4.
ദാനിയേൽ 4-ാം അധ്യായം.
There are some wonderful lessons to learn here.
നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പല അത്ഭുതകരമായ സത്യങ്ങൾ ഇവിടെയുണ്ട്.
Nebuchadnezzar was one of the early great rulers after Pharaoh, like a ruler of the most powerful nation on earth.
ഫറവോനെ പോലെ രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ അധിപതിയായിരുന്നു നെബൂഖദ്നേസർ.
Babylon was a superpower.
ബാബിലോൺ അന്ന് ഒരു സർവശക്തിയുള്ള രാജ്യമായിരുന്നു.
Nebuchadnezzar was a ruler.
നെബൂഖദ്നേസർ ആ രാജ്യത്തിന്റെ രാജാവായിരുന്നു.
He built a huge palace.
വളരെ വലിയ ഒരു കൊട്ടാരം അദ്ദേഹം പണിതുയർത്തി.
And built walls around it, around Babylon.
ആ ബാബിലോണിന്റെ ചുറ്റും അദ്ദേഹം മതിലുകൾ പണിതു.
We read in Daniel chapter 4,
ദാനിയേൽ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
One day, verse 29, he was walking on the roof of the royal palace of Babylon.
29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആ ബാബേൽ രാജകൊട്ടാരത്തിന്റെ രാജമന്ദിരത്തിൽ അവൻ അതിന്റെ മേൽ അവൻ വ്യാപിക്കൊണ്ടിരുന്നു.
And he began to think about what he had done.
Avan cheyda kaaryangale kurichu avan chindichu kondu.
And he said to himself,
avan thannodu thanne ipragaram.
He wasn't talking to anybody, he was all alone.
Avan macharodu samsarikkukayirunnilla, avan thaniye aayirunnu.
And learn something from this.
Idil ninnum ningal oru kaaryam padikkanam.
Sometimes you can look at the work you have done.
Sila samayangalil ningal cheyda pravrthiye nokikkondu
in a church,
oru sabhayil,
or in your home,
allengil ningalde veettil,
or some other work that you did,
allengil ningal cheyda mattendengilum oru pravarthi,
and you can reflect or think about it just like Nebuchadnezzar.
Nebuchadnezzarine pole thanne ningalku aa pravarthiye nokikonde ingane aahalagadam parayan sadhikkum.
And you can speak like this to yourself.
Ningalodu thanne ipragaram ningalku samsarikkuvan kazhiyum.
Verse 30.
30-ാം വാക്യം.
Isn't this Babylon the great which I have built as a royal residence by the might of my power and for the glory of my majesty?
ഇതു ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി.
There are three things there.
ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട്.
I built it according to my plan.
ഞാൻ എന്റെ പദ്ധതി അനുസരിച്ച് ഇത് പണിതു.
I built it by my power.
ഞാൻ എന്റെ ശക്തിയിൽ ഇത് പണിതു.
And I built it for my glory.
ഞാൻ എന്റെ മഹത്വത്തിനായി ഇത് പണിതു.
It was from man's mind.
മനുഷ്യന്റെ മനസ്സിൽ നിന്ന്.
Through man's power.
മനുഷ്യന്റെ ശക്തിയിലൂടെ.
And for man's glory.
മനുഷ്യന്റെ മഹത്വത്തിനായി.
And anything that comes from man's mind.
മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉദിച്ച് മനുഷ്യന്റെ ശക്തിയിലൂടെ.
Or that is built through man's power.
മനുഷ്യന്റെ ശക്തിയിലൂടെ പണിയുന്നത്.
Or built for man's glory.
മനുഷ്യന്റെ മഹത്വത്തിനായി പണിയുന്നത്.
Is Babylon and will always be Babylon.
അത് ബാബിലോൺ ആയിരിക്കും. അത് എപ്പോഴും ബാബിലോൺ ആയിരിക്കും.
It doesn't matter if you call it a church.
അതൊരു സഭയായിക്കൊള്ളട്ടെ, അങ്ങനെ അപ്രകാരം തന്നെ.
If it is built according to human plan.
മനുഷ്യന്റെ പദ്ധതി അനുസരിച്ചാണ് പണിതതെങ്കിൽ.
Not according to God's plan.
ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ലെങ്കിൽ.
In our last session we saw how God's plan operates in the area of money.
പണത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ് നിറവേറ്റപ്പെടുന്നത്?
You don't do your work according to God's plan, you do it according to your own plan.
ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്.
By your power
നിങ്ങളുടെ ശക്തി കൊണ്ടാണ്.
You want to get some honor for it.
നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വത്തിന് വേണ്ടിയാണ് നിങ്ങൾ
ചെയ്യുന്നത്. Whatever title you call it, you can call it CFC also, it will be Babylon.
നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും CFC എന്ന് വിളിച്ചാലും അത് ബാബിലോൺ ആയി അവശേഷിക്കും.
That is not God's way.
അതല്ല ദൈവത്തിന്റെ വഴി.
God's way is described in Romans chapter 11.
റോമലേഖനം 11 അധ്യായത്തിൽ ദൈവത്തിന്റെ വഴി അവിടെ പരാമർശിച്ചിരിക്കുന്നു.
It is the opposite of this.
ഇതിന്റെ നേർ വിപരീതമാണ്.
Romans
റോമാലേഖനം 11 അധ്യായം,
and we read towards the end of that chapter.
ആ അധ്യായത്തിന്റെ അവസാന ഭാഗം.
Three things.
മൂന്ന് കാര്യങ്ങൾ.
Verse 36.
36 വാക്യം.
From God.
അവനിൽ നിന്നും.
From God.
സകലവും ദൈവത്തിൽ നിന്നും അവനിൽ നിന്നും.
ത്രൂ ഗാഡ്.
അവനാലും.
ത്രൂ ഗാഡ്.
ദൈവത്താലും.
ഫോർ ഗാഡ്സ് ഗ്ലോറി.
ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്, അവനിലേക്ക്.
ദോസ് ആർ ദി ഓൺലി തിങ്സ് ദാറ്റ് വിൽ റിമെയിൻ ഫോർ ഇറ്റേർണിറ്റി.
നിത്യകാലം മുഴുവൻ നിലനിൽക്കുന്നത് ഇത് മാത്രമാണ്.
ഇറ്റ് മസ്റ്റ് ഒറിജിനേറ്റ് ഇൻ ഗാഡ്.
ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ച്.
ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡൺ ഇൻ ഗാഡ്സ് പവർ.
ദൈവത്തിന്റെ ശക്തിയാൽ ചെയ്യപ്പെട്ടത്.
ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡൺ ഫോർ ഗാഡ്സ് ഗ്ലോറി.
ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യപ്പെട്ടത്.
ദാറ്റ് ഈസ് ജെറുസലേം, ദി ട്രൂ ചർച്ച്.
യഥാർത്ഥ സഭയായ ജെറുസലേം അതാണ്.
ബട്ട് വാട്ട് വി റീഡ് ഇൻ ഡാനിയേൽ 4 ഈസ് ബാബിലോൺ.
ദാനിയേൽ 4 അധ്യായത്തിൽ നാം വായിക്കുന്നത് ബാബിലോണാണ്.
യു സീ ഇറ്റ് ഓൾസോ ഇൻ ദി ടവർ ഓഫ് ബേബൽ, വിച്ച് ഈസ് ദി ബിഗിനിങ് ഓഫ് ബാബിലോൺ ഇൻ ജെനസിസ് 11.
ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ ബാബേലിന്റെ ആരംഭമായ ബാബേൽ ഗോപുരത്തിന്റെ പണിയിലും നമുക്ക് അത് കാണുവാൻ കഴിയും.
ജനസിസ് 11,
ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം.
When they wanted to build the tower,
അന്ന് അവരൊരു ഗോപുരം പണിയുവാനായിട്ട് ആരംഭിച്ചപ്പോൾ,
they made a plan.
അവർ ഒരു പദ്ധതി ഉണ്ടാക്കി.
They said, come, verse 4, let us build something.
വരുവീൻ, നാലാം വാക്യം, നാം ഭൂതലത്തിലൊക്കെയും ഒരു പട്ടണം പണിയാം.
They had the power to do it.
അവർക്കത് ചെയ്യുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു.
They said in verse 4, we will make a name for ourselves.
നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു.
Their own plan.
അവരുടെ പദ്ധതിയായിരുന്നു.
Their own power.
അവരുടെ ശക്തി കൊണ്ടായിരുന്നു.
Their own glory.
അവരുടെ മഹത്വത്തിനായി.
Remember these three things all your life.
നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ.
Whatever you do, it originates from your own clever minds.
നിങ്ങളുടെ ബുദ്ധിയുള്ള മനസ്സിൽ നിന്നും ഉത്ഭവിക്കുന്ന.
And which you do by your power and ability.
നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ.
Maybe your money or whatever it is.
ഒരുപക്ഷേ നിങ്ങളുടെ പണം കൊണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും.
Or your gifts that you have.
അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വരങ്ങൾ കൊണ്ടായിരിക്കാം.
And you do it for your glory.
നിങ്ങളുടെ മഹത്വത്തിനായി നിങ്ങൾ
ചെയ്യുന്ന. Christian, new covenant, whatever you call it, it will be Babylon.
നിങ്ങൾ പുതിയ ഉടമ്പടിയെന്നോ ക്രിസ്തീയതയെന്നോ എന്ത് പേര് പറഞ്ഞാലും അത് ബാബിലോൺ.
God humbled Nebuchadnezzar.
നെബുക്കദ്നേസറിനെ ദൈവം താഴ്ത്തി.
But there's another building built in the Old Testament, and that's the tabernacle.
പഴയ നിയമത്തിൽ മറ്റൊരു കെട്ടിടം പണിതിരുന്നു, അത് സമാഗമന കൂടാരമാണ്.
Read about that in Exodus.
പുറപ്പാട് പുസ്തകത്തിൽ നാം അതിനെ കുറിച്ച്
പറഞ്ഞു. The whole plan was given by God to Moses.
മോശയ്ക്ക് ദൈവമാണ് ആ സമാഗമന കൂടാരത്തിന്റെ പ്ലാൻ കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം 25 പുറപ്പെടാവുന്ന 25 നാം വായിക്കുന്നു.
At the age of 40, the Bible says that Moses was educated in all the wisdom of Egypt.
ഈജിപ്തിലെ മുഴുവൻ ജ്ഞാനത്താലും 40 വയസ്സുള്ളപ്പോൾ തന്നെ നിറഞ്ഞവരായിരുന്നു മോശ.
Actually, if we read in Acts chapter 7 in Stephen's sermon,
സ്റ്റെഫാനോസ് പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 7 അധ്യായത്തിൽ സ്റ്റെഫാനോസ് അത് പറയുന്നു.
മോശസ് ഹാഡ് ഓൾ ദി വിസ്ഡം ഓഫ് ഈജിപ്റ്റ്.
ഈജിപ്റ്റിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചിരുന്നായിരുന്നു മോശ.
ഈ ടുഡേ ദി പിരമിഡ്സ് ദാറ്റ് ബിൽറ്റ് ഇൻ ഈജിപ്റ്റ്, ഈവൻ ടുഡേസ് എഞ്ചിനീയേഴ്സ് ആർ വണ്ടറിംഗ് ഹൗ ദേ ബിൽറ്റ് ഇറ്റ്.
ആ കാലഘട്ടത്തിൽ അന്ന് ഈജിപ്തിൽ അവരുണ്ടാക്കിയ പിരമിഡുകളെ കണ്ട് ഈ കാലഘട്ടത്തിലെ എഞ്ചിനീയർമാർ പോലും അത്ഭുതപ്പെടുമാറാണ് അവരുടെ ജ്ഞാനം.
മോശസ് വാസ് ദേർ അറ്റ് ദാറ്റ് ടൈം.
ആ കാലഘട്ടത്തിൽ മോശ
നോ ഓൾ അബൌട്ട് ഇറ്റ്.
മോശയ്ക്ക് അറിയാമായിരുന്നു.
At the age of 40,
40 വയസ്സുള്ളപ്പോൾ.
So if God had given a plan of the tabernacle to Moses at the age of 40,
40 വയസ്സുള്ളപ്പോൾ ഈ സമാഗമന കൂടാരത്തിന്റെ ആ ഒരു പ്ലാൻ ദൈവം മോശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ,
God, he would have said to God, just leave it to me, Lord. I have studied in Egypt. I can make a wonderful tabernacle for you.
അവൻ ദൈവത്തോട് പറയുമായിരുന്നു, ദൈവമേ അത് എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ ഈജിപ്തിലെ പിരമിഡുകൾ ഉണ്ടാക്കുന്നത് കണ്ടവനാണ്, എനിക്കറിയാവുന്നവനാണ്, ഞാൻ ചെയ്തോളാം.
He was not ready to do God's work at 40.
ആ 40 വയസ്സിൽ തനിക്ക് അറിയാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് താൻ ദൈവത്തിന്റെ പണി ചെയ്യുവാൻ അവൻ യോഗ്യനായിരുന്നു.
He was too strong.
അവൻ വളരെ ശക്തനായി.
With one blow he could kill an Egyptian.
ഒറ്റ അടി കൊണ്ട് ഒരു ഈജിപ്തിനെ കൊല്ലുവാൻ അവൻ ശക്തനായിരുന്നു.
He was too clever.
അവൻ വളരെ ജ്ഞാനം കൂടുതലുള്ളവനായി.
He knew how pyramids were built.
പിരമിഡുകൾ ഉണ്ടാക്കുന്നത് അവൻ അറിയാമായിരുന്നു.
Such a man is unfit for God's work.
അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദൈവത്തിന്റെ
പ്രവർത്തനത്തിൽ he's broken.
അവൻ നുറുക്കപ്പെടുന്നതുവരെ.
So God took him to another university.
ദൈവം അവനെ മറ്റൊരു കലാലയത്തിലേക്ക് കൊണ്ടുപോയി.
And that was in the wilderness.
ആ യൂണിവേഴ്സിറ്റി അത് വനാന്തരത്തിലാണ്.
Great prince of Egypt was asked to look after sheep.
ഈജിപ്തിലെ ആ രാജകുമാരനെ അവൻ വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കുവാനായിട്ട്
ദൈവം What is more humbling was he had to live with his father-in-law.
അതിലും കൂടുതൽ അവനെ തന്നെ താഴ്ത്തുവാൻ ഇടയായത് തന്റെ അമ്മായിയപ്പന്റെ കൂടെ ജീവിക്കേണ്ടി വന്നു.
40 years.
40 വർഷം.
Any of you lived with your wife's father in his house for 1 year?
നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യ പിതാവിനോടൊപ്പം ഒരു വർഷമെങ്കിലും ജീവിച്ചിട്ടുണ്ടോ?
Quite humiliating.
അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്.
Imagine living 40 years with your wife's father.
നിങ്ങളുടെ ഭാര്യാപിതാവിനോടൊപ്പം 40 വർഷം ജീവിക്കുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും.
Being employed by him also.
അദ്ദേഹമാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യും.
The great prince of Egypt came right down to the
ഈജിപ്തിലെ ആ രാജകുമാരൻ അവൻ
And he was so humble that when God called him, he said, "You're the man." He said, "No, Lord, I'm not the man."
അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം തന്നെ ദൈവം വിളിച്ചപ്പോൾ നീയാണ് ഈ ഇസ്രായേൽ ജനതയെ വിടുവിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കർത്താവെ എനിക്ക് കഴിയില്ല ഞാനല്ല എന്നാണ് മോശ പറയുന്നത്.
Until you have understood that you cannot build a church, you will not be able to build the church.
നിങ്ങൾക്ക് ഒരു സഭ പണിയുവാൻ കഴിയില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നതുവരെ സഭയെ പണിയുവാൻ ദൈവത്തിന് നിങ്ങളെ
ഉപയോഗിക്കുന്നു.
അതുകൊണ്ടാണ് അനേക സ്ഥലങ്ങളിലും ശക്തമായ സഭകൾ പണിയപ്പെടാത്തത്.
Because the people are building according to certain rules.
പല ആളുകളും ചില പ്രത്യേക നിബന്ധനകൾ വെച്ചാണ് സഭകളെ
പണിയുന്നത്.
ഞാൻ സഹോദരൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ കേട്ട പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കിനി ഇപ്പോ സഭ പണിയാം.
No, you cannot.
നിങ്ങൾക്ക് പണിയുവാൻ
കഴിയില്ല.
നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ്.
You are too strong.
നിങ്ങൾ
God hides these things from the clever and the intelligent.
ജ്ഞാനികൾക്കും വിവേകികൾക്കും ഈ സത്യങ്ങൾ ദൈവം മറച്ചു വെക്കും.
He is looking for a babe.
അവനൊരു ശിശുവിനെ അന്വേഷിക്കുന്നു.
He is looking for someone like Moses who says, "Lord, I am not fit to do this."
കർത്താവേ, എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്ന മോശയെ പോലെ ഉള്ളവരെ അവൻ അന്വേഷിക്കുന്നു.
Who says, "You tell me whatever you tell me, I'll do it."
ദൈവമേ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും.
If you look at the plan of the tabernacle which God gave Moses in the wilderness,
വനാന്തരത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത സമാഗമ കൂടാരത്തിന്റെ ആ പദ്ധതി പ്ലാൻ രൂപം
compared that with the pyramids of Egypt,
ഈജിപ്തിന്റെ പിരമിഡുകളുമായി തുലനം ചെയ്താൽ
it's such a useless structure.
ആ സമാഗമ കൂടാരത്തിന്റെ ആ പ്ലാൻ അത് വളരെ ഒട്ടും മൂല്യമില്ലാത്ത
ഒരു
അത് കണ്ടാൽ അതിന് യാതൊരു തരത്തിലും ഇംപ്രസീവ് അല്ല.
കോമ്പൗണ്ട് വൈറ്റ് ബെഡ്ഷീറ്റ്.
അവിടെയുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ള ബെഡ്ഷീറ്റുകൾ കൊണ്ടാണ്.
And the tent is covered with a dirty brown ram skin.
അവിടെ ആ കൂടാരം അത് മേഞ്ഞിരിക്കുന്നത് അത് അഴുക്ക് പിടിച്ച തവിട്ട് നിറത്തിലുള്ള ആടുകളുടെ തൊലി കൊണ്ടാണ്.
All the dust and the musk and the droppings of the birds and everything is on that covering.
ആ കൂടാരത്തിന്റെ മുകൾ പരപ്പിൽ ഈ എല്ലാ അഴുക്കും കിളികളുടെ കാഷ്ടവും ഒക്കെ വീണ് അഴുക്കായിരിക്കും.
Doesn't look like a house of God.
ഇത് ദൈവത്തിന്റെ ആലയം പോലെ തോന്നുകയില്ല.
How can you compare this with the pyramid?
പിരമിഡുമായിട്ട് എങ്ങനെ ഇതിനെ തുലനം ചെയ്യുവാൻ കഴിയും?
But the glory of that tabernacle was inside, not on the outside.
എന്നാൽ ബാഹ്യമായിട്ടായിരുന്നില്ല. ആന്തരികമായി ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ മഹത്വം കൂടാരത്തിൽ ഉണ്ടായിരുന്നു.
With this dirty brown curtain.
ഈ അതിന്റെ പുറത്ത് അഴുക്ക് പിടിച്ച ഈ തവിട്ട് നിറത്തിലുള്ള കട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്.
You went inside and you saw beautiful, you know, stitched with gold thread and very very attractive curtain inside.
എന്നാൽ അകത്ത് പ്രവേശിച്ചാൽ അവിടെ സ്വർണ്ണ തയ്യലുള്ള വളരെ മനോഹരമായ കട്ടിലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും.
I learned something from that many years ago.
അനേക വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്നും ഞാൻ ഒരു കാര്യം പഠിച്ചു.
That in God's work the glory is always inside.
ദൈവത്തിന്റെ പ്രവൃത്തിയിൽ മഹത്വം എപ്പോഴും അകത്താണ്, പുറത്തല്ല.
We don't take seek to show others what a wonderful church we have.
നമുക്ക് എത്ര മനോഹരമായ ഒരു സഭയാണ് ഉള്ളത് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ശ്രമമല്ല, ആന്തരികമായിട്ടാണ് മഹത്വം വേണ്ടത്.
Have you read this verse in Psalm 45?
സംഗീതം 45-ലെ ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
Psalm 45.
സംഗീതം 45.
This is a bridal psalm.
ഇത് ഒരു വിവാഹ ഗീതമാണ്.
And it speaks here about the bride standing at the right hand of the king.
രാജാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന മണവാട്ടിയെ കുറിച്ച് ആണ് നാം ഇവിടെ വായിക്കുന്നത്.
And it says here in verse 13.
13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു.
The king's daughter, the bride, is all glorious within.
ഇവിടെ ഇങ്ങനെയാണ്, അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. എന്നാൽ മലയാളം യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷിൽ നിന്നുള്ള തർജ്ജമ എങ്ങനെയാണ്? രാജകുമാരിയുടെ അന്തരംഗം ശോഭാപരിപൂർണമാകുന്നു. രാജകുമാരിയുടെ മഹത്വം ശോഭ അന്തരംഗത്തിലാണ്.
ക്രിസ്തുവിന്റെ
മണവാട്ടിയുടെ മഹത്വവും അങ്ങനെയാണ്.
That was built according to God's plan.
ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ആ സമാഗമം ഉണ്ടായത്.
Wonderful thing about Moses is he did not modify it even slightly.
മോശ അല്പം പോലും ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റിക്കളഞ്ഞിട്ടില്ല എന്നതാണ് മോശയെ കുറിച്ചുള്ള നല്ല കാര്യം.
Beautiful chapter is Exodus in chapter 40.
പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലെ ഈ മനോഹരമായ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക.
Exodus chapter 40
purapadu pustakam 40-ാം adhyayam.
Actually it begins from verse chapter 39 itself.
39-ാം adhyayathil nanne aarambikkunu.
I want you to see a little phrase.
Ivide ulla oru prayogam, cheriya oru prayogam ningal
shradhikkanam.
Onnam vakyam.
This was done just as the Lord commanded Moses.
Yehova Moshiyodu arli cheyathathu pole.
He made those garments.
കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു.
And again in verse 5,
5-ാം വാക്യം 39:5,
same as the Lord commanded Moses.
യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ.
And verse 7,
7-ാം വാക്യം,
just as the Lord commanded Moses.
യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു.
Verse 21,
21-ാം വാക്യം,
just as the Lord commanded Moses.
മോശയോട് ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ.
And verse 26,
26-ാം വാക്യം,
and verse 29,
29-ാം വാക്യം,
and verse
31, 31-ാം വാക്യം,
32,
32-ാം വാക്യം,
and verse 42,
42-ാം വാക്യം,
and 43,
43-ാം വാക്യം,
and again in chapter 40,
40-ാം അധ്യായത്തിൽ വീണ്ടും,
verse 16,
16-ാം വാക്യം,
and again in verse 23,
23-ാം വാക്യം,
25,
25,
27,
27,
29,
29,
32,
32.
Just, I don't know how many times, maybe 18 times or something, as the Lord commanded Moses.
എത്ര പ്രാവശ്യം എനിക്കറിയില്ല, ഒരു 18 പ്രാവശ്യമെങ്കിലും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ.
This great prince of Egypt set aside his Egyptian wisdom and did as the Lord commanded him.
Israel, Egyptile ee valiya rajakumaran tande Egyptile yanathe maati vechu Yehova kalpichathu pole thanne cheythu.
Verse 33, thus Moses finished the work.
Ingale Moshe pravarthi poorthiyaakki. 33-aam vaakyam,
and the glory of the Lord immediately came. Verse 34, on the tabernacle.
34-aam vaakyam, appol megham samagamana koodarathe moodi Yehovade tejasthu thirunna vasathe nirachu.
Today in many churches you just hear a lot of noise, the glory is not there.
Innu aneka sabagalil valare adhigam ochappadum bahalavum kelkunnu, devathinte mahathvam avade illa.
A lot of money,
valare adhigam paramam,
impressive buildings,
വളരെ മനോഹരമായ കെട്ടിടങ്ങൾ,
ആർച്ച്
ബിഷപ്പുമാരും ഒക്കെ വളരെ മനോഹരമായ വസ്ത്രധാരണത്തോടുകൂടെ വരും.
Glory of God is not there.
എന്നാൽ ദൈവത്തിന്റെ മഹത്വം.
Why? Because it is not written 18 times exactly as the Lord commanded in the New Covenant, exactly as the Lord commanded in the New Covenant, exactly as in the New Testament. It's not written about this church.
പുതിയ നിയമത്തിൽ യഹോവ കൽപ്പിച്ചതുപോലെ, പുതിയ നിയമത്തിൽ കർത്താവ് കൽപ്പിച്ചതുപോലെ, പുതിയ നിയമത്തിൽ ദൈവം കൽപ്പിച്ചതുപോലെ എന്ന് അവരുടെ സഭയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല.
You go most churches, I can show you so many things which are not according to God's word.
അനേക സഭകളിൽ നാം പോയാലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക്
പുതിയ
നിയമത്തിൽ ആരെയും പാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പാസ്റ്റർ എന്ന്
വിളിക്കുന്നത്?
നമുക്ക് വേണമെങ്കിൽ പറയാം, കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ലാതെ അവർ ചെയ്തു.
Or the way they collect money, not as the Lord commanded.
അവര് പണം സ്വരൂപിക്കുന്നത് വിധം കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല.
The way they send their reports, not as the Lord commanded.
അവര് റിപ്പോർട്ടുകൾ അയക്കുന്നത് കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല.
So many things.
അതുപോലെയുള്ള പല
not as the Lord commanded, not as the Lord commanded.
കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല.
Even Christians and Pentecostals take dowry at the time of wedding.
ക്രിസ്ത്യാനികൾ പെന്തക്കോസ്തുകാർ വിവാഹ സമയത്ത് അവര് dowry. സ്ത്രീധനം സ്വീകരിക്കുന്നത്
നോട്ട് ഇസ് ദ ലോർഡ് കമാൻഡഡ്.
കർത്താവ്
കൽപ്പിച്ചതുപോലെ
അങ്ങനെ ദൈവം കൽപ്പിച്ചതുപോലെ അല്ല എന്ന് പറഞ്ഞ് നമുക്ക് അനേക ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കാം.
ഓൾ ദി ഇമ്പോർട്ടന്റ് പീപ്പിൾ ഇൻ ദി വേൾഡ് ആർ ഗിവൻ പൊസിഷൻ നോട്ട് ഇസ് ദ ലോർഡ് കമാൻഡഡ്.
ലോകത്തിലുള്ള വലിയ വലിയ ആളുകൾക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്നു, ദൈവം കൽപ്പിച്ചതുപോലെ അല്ല.
When I was a young Christian,
ഞാനൊരു ചെറുപ്പക്കാരനായി
I did not know much about New Testament Christianity because I came from an Orthodox church.
പുതിയ നിയമ ക്രിസ്ത്യാനിയെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു, കാരണം ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ നിന്നാണ്.
I was not even baptized till I was 21.
21 വയസ്സ് വരെ ഞാൻ സ്നാനം പോലും എടുത്തിട്ടില്ലായിരുന്നു.
And I looked around at different churches.
ഞാൻ പല സഭകളെയും തിരിഞ്ഞു നോക്കി.
And there were so many different doctrines.
അവിടെയൊക്കെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു.
But one thing I saw similar.
എന്നാൽ ഒരു കാര്യം മാത്രം എല്ലായിടത്തും ഒരുപോലെ.
Every group,
എല്ലാ ഗ്രൂപ്പുകളിലും
ദി എൽഡേഴ്സ് വർ ഓൾവേസ് വെരി റിച്ച് പീപ്പിൾ.
മൂപ്പന്മാരൊക്കെ ധനവാന്മാരായ ആളുകൾ,
പീപ്പിൾ ഇൻ ബിഗ് പൊസിഷൻസ്,
അവരൊക്കെ വലിയ സ്ഥാനങ്ങളുള്ളവർ.
ഐ സെഡ് വാട്ട് ഈസ് ദിസ് ലോർഡ്.
ഞാൻ അപ്പോ എനിക്ക് അത്ഭുതം തോന്നി,
ഇതെന്താ? ഡു യു കോൾ ഓൺലി പീപ്പിൾ വിത്ത് എ ലോട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മണി ടു ബി എൽഡേഴ്സ് ഇൻ യുവർ ചർച്ച്?
അങ്ങയുടെ സഭയിൽ മൂപ്പന്മാരായിരിക്കുവാനായിട്ട് വളരെ വിദ്യാഭ്യാസമുള്ള അങ്ങനെയുള്ള ആളുകളെ
മാത്രമേ,
ഇങ്ങനെയുള്ള വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മാത്രമേ എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ കഴിയുകയുള്ളൂ.
കത്തോലിക്ക,
പെന്തക്കോസ്ത്, പ്രൊട്ടസ്റ്റന്റ് എവിടെ പോയാലും
അങ്ങനെയായിരുന്നു.
അവിടെയുള്ള പാസ്റ്റർ ഒരു പാവപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ആ സഭയിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ അവിടെയുള്ള
പണക്കാരായിരുന്നു.
ആ സ്വാധീനമുള്ള ആളുകൾ
ധനവാന്മാരാണ്.
ദൈവത്തിന്റെ ഒരു ദാസനല്ല അദ്ദേഹം. അദ്ദേഹം ആ ധനവാന്മാരുടെ
ദാസൻ.
എല്ലായിടത്തും ഞാനിത് കണ്ടു. കർത്താവെ, ഇത് കണ്ട് പഠിച്ച് ഞാൻ പറഞ്ഞു, കർത്താവെ ഇപ്രകാരം യഥാർത്ഥത്തിൽ ഒരു സഭ പണിയപ്പെടുമ്പോൾ എനിക്ക് കാണുവാൻ
കഴിയും.
ധനവാന്മാരോ പാവപ്പെട്ടവരെ എന്നുള്ളതല്ല, ഏറ്റവും അധികം ദൈവഭക്തരായ ആളുകൾ അവിടെ സഭയ്ക്ക് നേതൃത്വം
നൽകണം.
ദൈവഭക്തരല്ലെങ്കിൽ ഞാൻ ചെന്ന് അവിടെയുള്ള പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് നേതൃത്വം ഏൽപ്പിക്കുമെന്നല്ല, പക്ഷേ ഞാൻ ഏറ്റവും ദൈവഭക്തി ഉള്ളവരെ തിരഞ്ഞെടുക്കും.
I couldn't see that in many churches.
അനേക സഭകളിൽ എനിക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ല.
They were so wanting to impress the rich people because the rich people are the ones who give the money.
ധനവാന്മാരാണ് പണം കൊടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഈ ധനവാന്മാരെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു പ്രവണത ഞാൻ എല്ലായിടത്തും കണ്ടു.
It is not as the Lord did.
യേശു ചെയ്തതുപോലെ ആയിരുന്നില്ല.
It is not from God but from man's opinion.
ദൈവത്തിൽ നിന്നും ആരംഭിച്ചതല്ല, മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് അവർ പണിതുകൊണ്ടിരുന്നത്.
I'll give you another example.
മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം.
In the time of Samuel, we read in
Samuelinte kaalakattathil
there was a time when the Philistines captured the ark of God in 1 Samuel chapter 4.
Onnu Samuel 4th adhyayathil Philistigar pettagam pidikkunnathine kurichu nam vaayikkunnu.
And that is the most important thing in Israel. If the ark was captured, means the presence of God is gone.
Israel samayathulla ethum prathanyam arhikkunna oru kaaryamayirunnu pettagam pidikkappettal deiva saanidhyam poi ennu artham.
And we read in 1 Samuel 4:11, the ark of God was taken and the sons of the high priest died.
പലതും വാക്യത്തിലുള്ള വായിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു, ഏലിയുടെ രണ്ട് പുത്രന്മാർ അവർ പട്ടുപോയി മരിച്ചുപോയി.
And when the ark of God was taken, they said in verse 21, the glory has departed from Israel.
അവിടെ പെട്ടകം പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവർ
ഇക്കബോധനത്തിൽ.
അതിനെ തുടർന്ന് ഫിലിസ്തീൻ ഈ പെട്ടകം എടുത്ത് അവർ അസ്തോത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ
ഇട്ട് idol fell down with all his head and bone hands and all broken verse 4
നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ വിഗ്രഹം ദാഗോൻ അശോകയുടെ പെട്ടകത്തിന് മുമ്പിൽ കവിണ് വീണ് കിടക്കുന്നത് കണ്ടു.
And so they were wondering what to do with this.
എന്ത് ചെയ്യണം ഈ മുറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു.
And all the people also we read became sick in verse 9 because the ark was there.
ഈ പെട്ടകം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു ആബാലവൃദ്ധം അവർക്ക് രോഗം ബാധിച്ചു. അവർ പറഞ്ഞു നമുക്ക് ഈ പെട്ടകം തിരികെ അയക്കാം.
So we can't take it back.
നമുക്കത് തിരികെ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല.
So they put the ark verse chapter 6 verse 6 on a cart.
നാം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു നമുക്ക് അതുകൊണ്ട് ഇത് തിരികെ കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി ഒരു കാളവണ്ടി
ഉണ്ടാക്കി
അവര് ഒരു വണ്ടി ഉണ്ടാക്കി മുഖം വെച്ചിട്ടില്ലാത്ത പശുക്കളെ കൊണ്ട് വണ്ടിക്ക് കെട്ടി അവരെ തിരിച്ചയച്ചു.
സോ ദി ആർക്ക് കേം ബാക്ക് ടു ഇസ്രായേൽ.
ഇസ്രായേലിലേക്ക് ഈ വണ്ടി തിരികെ വന്നു.
മെനി ഇയേഴ്സ് ലേറ്റർ
അനേക വർഷങ്ങൾക്ക്
ശേഷം ഡേവിഡ് വാണ്ടഡ് ടു ബ്രിങ് ദി ആർക്ക് ടു ജെറുസലേം.
അനേക വർഷങ്ങൾക്ക് ശേഷം ദാവീദ് യെരുശലേമിലേക്ക് ഈ പെട്ടകം കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെട്ടു.
യു റീഡ് ദാറ്റ് ഇൻ സെക്കൻഡ് സാമുവൽ
രണ്ട് ശമുവേലിൽ നാം അത് വായിക്കുന്നു.
ആൻഡ് ചാപ്റ്റർ 7 ചാപ്റ്റർ 6
രണ്ട് ശമുവേൽ ആറാം അധ്യായം
ഡേവിഡ് സെഡ് ലെറ്റ്സ് മൂവ് ദി ആർക്ക് ബാക്ക് ടു ജെറുസലേം.
നമുക്ക് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരാം എന്ന് ദാവീദ് പറഞ്ഞു.
ഹി ന്യൂ ദി ലോ ഓഫ് ഗോഡ്.
ദാവീദിന്റെ ദൈവത്തിന്റെ
പ്രമാണം മസ്റ്റ് ഓൾവേസ് ബി കാരീഡ് ഓൺ ദി ഷോൾഡർ ഓഫ് ദി സൺസ് ഓഫ് ലീവി.
ലേവിയ പുത്രന്മാരുടെ തോളിലാണ് എപ്പോഴും ഈ പെട്ടകം ചുമന്നു കൊണ്ടുപോകേണ്ടത്.
വൺ പർട്ടിക്കുലർ ഫാമിലി ദേ വാസ് സപ്പോസ്ഡ് ടു കാരി ദി ആർക്ക്.
എപ്പോഴും അങ്ങനെയാണ് അവര്
ഫാമിലി വാസ് സപ്പോസ്ഡ് ടു കാരി ദി
ആർക്ക്. ഒരു കുടുംബമാണ് ഈ പെട്ടകം കൊണ്ട് ചുമക്കേണ്ടിയിരുന്നത്.
ആൻഡ് ഡേവിഡ് തോട്ട് വൈ മേക്ക് ദീസ് പുവർ പീപ്പിൾ കാരി സോ മെനി മൈൽസ് കിലോമീറ്റേഴ്സ് ടു കാരി ദി ആർക്ക് ഓൺ ദേർ ഷോൾഡർ.
ദാവീദ് ചിന്തിച്ചു എന്തിനാണ് ഈ ഒരു കുടുംബത്തെ ഈ ചില ആളുകളെ കൊണ്ട് ഇത്രയും ദൂരം തോളിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഫിലിസ്തീൻ ഇതിനു മുമ്പ് അവര് കാളവണ്ടിയിൽ കെട്ടി ഈ പെട്ടകം കൊടുത്തയച്ചിട്ടുണ്ടല്ലോ.
ദാറ്റ് വാസ് എ മോർ എഫിഷ്യന്റ് മെത്തേഡ്.
അത് കുറച്ചുകൂടെ മെച്ചമായ ഒരു മാർഗമല്ല.
സോ വൈ നോട്ട് വി ഡു ദാറ്റ് മെത്തേഡ്.
നമുക്ക് എന്തുകൊണ്ട് ആ മാർഗം അവലംബിച്ചുകൂടാ.
സോ വേഴ്സ് 3 Place the ark of God on a new cart, 2
Samuel 6:3. And
the ark shook when the oxen were stumbling.
Uzzah,
verse 6, tried to hold the ark.
കാള വിരണ്ടത് കൊണ്ട് ഉസ കൈ നീട്ടി
ദൈവത്തിന്റെ
യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ ദൈവപുത്രനല്ലായിരുന്നു എന്ന് നാം വായിക്കുന്നു. എന്തുകൊണ്ട് എന്താണ് എന്ത് പാഠമാണ് നമുക്ക് അവിടെ നിന്ന്
പഠിക്കുന്നത്?
ദൈവത്തിന്റെ പ്രവൃത്തി ലോകമനുഷ്യരായ ആളുകളുടെ ആ രീതി അവലംബിച്ചുകൊണ്ട് അവർ ചെയ്യുവാൻ തുടങ്ങി.
ഗോഡ്സ് വേ ഈസ് വെരി ഇൻകൺവീനിയന്റ് വേ കാരിയിങ് ഇറ്റ് ഓൺ ദി ഷോൾഡർ.
ദൈവത്തിന്റെ വഴി വളരെ എളുപ്പമുള്ള വഴിയായിരുന്നില്ല, തോളിൽ ചുമന്നുകൊണ്ട് പോകുന്ന
വഴിയായിരുന്നു.
എന്നാൽ ലോകപ്രകാരം ഫിലിസ്തീനുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഇത് കാളവണ്ടിയിൽ കൊണ്ടുപോയാൽ മതി, അത് വളരെ നല്ല മാർഗമാണ്.
വി ഫൈൻഡ് ദി സെയിം പ്രിൻസിപ്പിൾ ഇൻ ലോട്ട് ഓഫ് ക്രിസ്ത്യൻ വർക്ക് ടുഡേ.
ഇന്ന് അനേക ക്രിസ്തീയ പ്രവർത്തനത്തിലും ഈ ഒരു പ്രവണത നാം കാണുന്നു.
ഗോസ്പൽ ഈസ് പ്രൊമോട്ടഡ് ലൈക് കൊക്കക്കോള കമ്പനി പ്രൊമോട്ട്സ് സെല്ലിംഗ് കൊക്കക്കോള.
കൊക്കക്കോള കമ്പനി കൊക്കക്കോള പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ
ശ്രമിക്കുന്നു. കൊക്കക്കോള കമ്പനി ഹാഡ് എ ഗോൾ ദാറ്റ് എവ്രി ഹ്യൂമൻ ബീയിങ് ഓൺ എർത്ത് മസ്റ്റ് ടേസ്റ്റ് കൊക്കക്കോള അറ്റ്ലീസ്റ്റ് വൺസ്.
കൊക്കക്കോള കമ്പനിക്ക് ഇപ്രകാരം ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും അവർ കൊക്കക്കോള കുടിച്ചിരിക്കണം.
സോ ദേ ഹാവ് അഡ്വർടൈസിംഗ് കാമ്പെയ്ൻ ആൻഡ് സോ മെനി തിങ്സ്.
അവർക്ക് അതുകൊണ്ട് പരസ്യ വിപ്ലവങ്ങൾ, പല തരത്തിലുള്ള പരസ്യങ്ങളുണ്ട്.
അഡ്വർടൈസിംഗ് ആൻഡ് ഓൾ ദാറ്റ്
പരസ്യങ്ങൾ പല രീതികൾ.
സോ നൗ ക്രിസ്ത്യൻസ് ഓൾസോ ഹാവ് എ ഗോൾ ദാറ്റ് എവരിബഡി മസ്റ്റ് ബി ഹിയർ ദി ഗോസ്പൽ.
ക്രിസ്ത്യാനികൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, എല്ലാവരും സുവിശേഷം കേൾക്കണം.
ലെറ്റ് അസ് കോപ്പി ദി ഫിലിസ്തീൻസ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫിലിസ്തീൻ
മാർഗം
അല്ലെങ്കിൽ കൊക്കക്കോള കമ്പനിയുടെ
നമുക്കും
പ്രയോഗിക്കാം. എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? നമുക്ക് അതുപോലെ
ചെയ്യാം. അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ആൻഡ് പ്രൊമോട്ട് ദിസ് ആൻഡ് ദാറ്റ് റീച്ച് ദ ഹോൾ വേൾഡ്.
നമുക്ക് അങ്ങനെയുള്ള ഒരു പരസ്യ മാർഗങ്ങൾ പദ്ധതിയിട്ട് ഈ ലോകം മുഴുവൻ നമുക്ക്
സുശീഷനെത്തിക്കും.
നമുക്ക് വേണമെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും സ്ഥാനമില്ല, ആളുകളെ നമുക്ക് ജോലിക്ക് വെച്ച് ട്രാക്ട് കൊടുത്ത് എല്ലാ
വീടുകളിലും
ചില ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ഇപ്രകാരം
ചെയ്തിട്ടുണ്ട്.
വീണ്ടും ഇതാ പെട്ടകമെടുത്ത് കാളവണ്ടി,
അതിന്റെ
ഫലം എന്താണ്?
ഇന്ത്യ ബീൻ എവാഞ്ചലൈസ്ഡ് വിത്ത് ഓൾ ദീസ് മെത്തഡ്സ്.
ഇങ്ങനെയുള്ള ഈ മാർഗങ്ങളെല്ലാം അവലംബിച്ച ശേഷവും ഇന്ത്യ
സുവിശേഷിത്തോട്.
ഈ മാർഗങ്ങളെല്ലാം അവലംബിച്ച ശേഷവും ഇന്ത്യയിൽ 2% മാത്രമാണ്
ക്രിസ്ത്യൻ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്?
ദ ക്വാളിറ്റി ഓഫ് ദ ക്രിസ്ത്യൻസ് മസ്റ്റ് ഇംപ്രൂവ്.
ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജീവിതം അത് ഉയർന്ന നിലവാരത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു.
നോട്ട് ദ ക്വാണ്ടിറ്റി,
വളർച്ചയല്ല, എണ്ണമല്ല.
ഐ റിമെമ്പർ മെനി മെനി ഇയേഴ്സ് അഗോ വെൻ ഐ ഹാഡ് ദിസ് ബർഡൻ ടു ലോർഡ് ഹൗ ടു റീച്ച് ഇന്ത്യ വിത്ത് ദ ഗോസ്പൽ.
ദൈവമേ, ഇന്ത്യയെ സുവിശേഷം കൊണ്ട് എങ്ങനെ എനിക്ക് എല്ലായിടത്തും എത്തിക്കാം എന്ന ഭാരം എനിക്കുണ്ടായിരുന്നു.
ഐ ഡോണ്ട് മീൻ ദ ഹാഫ് ഗോസ്പൽ,
ഒരു പകുതി സുവിശേഷത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്.
ഫുൾ ഗോസ്പൽ ഇസ് വാട്ട് ജീസസ് പ്രീച്ച്ഡ് ഇൻ ജോൺ 8 വേഴ്സ് 11, വൺ സെന്റൻസ്.
യോഹന്നാൻ 8:11 യേശു പ്രസംഗിച്ചതാണ് പൂർണ്ണ സുവിശേഷം.
വൺ സെന്റൻസ്,
ഒറ്റ സെന്റൻസ് മാത്രം.
ഇറ്റ്സ് വൺ ഓഫ് ദ വണ്ടർഫുൾ വേഴ്സസ് വേർ ദ ഹോൾ ഗോസ്പൽ ഇസ് ഇൻ വൺ സെന്റൻസ്.
മുഴുവൻ സുവിശേഷവും ഒറ്റ വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം.
വാട്ട് ഹി ടോൾഡ് ദ വുമൺ കോട്ട് ഇൻ അഡൾട്ടറി,
വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് അവൻ പറഞ്ഞത്.
ഓൺലി ടു സെന്റൻസസ്,
രണ്ട് വാക്യങ്ങൾ മാത്രം.
ഐ ഡോണ്ട് കണ്ടെം യു,
ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല.
ഡോണ്ട് സിൻ അഗൈൻ,
ഇനി പാപം ചെയ്യരുത്.
ദാറ്റ് ഇസ് ദ ഫുൾ ഗോസ്പൽ,
അതാണ് പൂർണ്ണ സുവിശേഷം.
ഹാഫ് ദ ഗോസ്പൽ ഇസ് ഐ ഡോണ്ട് കണ്ടെം യു,
പകുതി സുവിശേഷം ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്നത്.
ഓഫ് കോഴ്സ് യു വിൽ കീപ് ഓൺ സിന്നിങ്, ബട്ട് ഐ വോണ്ട് കണ്ടെം യു.
നീ വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല.
ഫുൾ ഗോസ്പൽ ഇസ്
പൂർണ്ണ സുവിശേഷം എന്നത്.
ഐ ഡോണ്ട് കണ്ടെം യു,
ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോകുക, ഇനി പാപം ചെയ്യരുത്.
സം പീപ്പിൾ തിങ്ക് വി ആർ ഓൺലി പ്രീച്ചിങ് ഡോണ്ട് സിൻ അഗൈൻ.
ചില ആളുകൾ ചിന്തിക്കുന്നത് ഇനി പാപം ചെയ്യരുത് എന്ന് മാത്രമാണ് നാം പ്രസംഗിക്കുന്നത്.
വി ഫസ്റ്റ് പ്രീച്ച് ഡോണ്ട് വി ഡോണ്ട് കണ്ടെം യു,
നിങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്നാണ് നാം ആദ്യം പ്രസംഗിക്കുന്നത്.
ദേർസ് നോ കണ്ടെംനേഷൻ, വി ആർ ജസ്റ്റിഫൈഡ് ഇൻ ക്രൈസ്റ്റ്.
ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് ശിക്ഷ വിധിക്കില്ല.
ദാറ്റ്സ് ദി ഫൗണ്ടേഷൻ,
അത് അടിസ്ഥാനം.
ഓൺ ദാറ്റ് വി പ്രീച്ച് ഡോണ്ട് സിൻ അഗൈൻ,
ആ അടിസ്ഥാനത്തിന് മേൽ ഇനി പാപം ചെയ്യരുത് എന്ന് നാം പഠിപ്പിക്കും.
സോ when I was thinking how to reach India with this full gospel,
ee purna suvisheshavumayi indiyile namukku suvisheshavum
adikkam. 120 crores of people,
120 koti janangal,
and so few people who are interested in the full gospel.
Ee purna suvisheshathil taalpariyamulla valare kurachu per mathram.
Most preachers are interested in making money.
മിക്കവാറും പ്രസംഗകരൊക്കെ പണം ഉണ്ടാക്കുന്നതിൽ താല്പര്യം.
ബിൽഡിംഗ് ദെയർ ഹോംസ്,
അവരുടെ വീട് പണിയുന്നത്.
സ്റ്റാർട്ടിംഗ് ആൻ ഓർഗനൈസേഷൻ,
ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്.
ആൻഡ് വെൻ ദേ ഫിനിഷ് ഹാൻഡിംഗ് ഓവർ ദി ഓർഗനൈസേഷൻ ടു ദേർ ചിൽഡ്രൻ ടു റൺ,
ആ പ്രസ്ഥാനം തുടങ്ങി കഴിഞ്ഞ ശേഷം അവരുടെ കാലം കഴിഞ്ഞു അവരുടെ മക്കൾക്ക് ആ പ്രസ്ഥാനം കൊടുക്കുന്നതിൽ.
ഇറ്റ്സ് ലൈക്ക് എ ബിസിനസ്,
ഒരു ബിസിനസ് പോലെ.
യു ലുക്ക് അറ്റ് സോ മെനി ഓഫ് ദീസ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിലെ
ഇന്ത്യൻ പീപ്പിൾ,
ഇന്ത്യൻ ആളുകൾ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളെ.
യു നോ സം ഓഫ് ദം ഗ്രേറ്റ് ഫേമസ് പ്രീച്ചേഴ്സ് ഇൻ ആന്ധ്ര, തമിഴ്നാട് ആൻഡ് ഓൾ, ആൻഡ് ബിഗ് ബിഗ് ഓർഗനൈസേഷൻസ്.
ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള വലിയ വലിയ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കും.
എക്സാക്ട്ലി സിമിലർ ടു ദ വേൾഡ്ലി ഓർഗനൈസേഷൻ,
അത് ഈ ലോകപ്രകാരമുള്ള പ്രസ്ഥാനങ്ങളെ പോലെ തന്നെയാണ്.
വി ഹാവ് സം വെരി ഫേമസ് കമ്പനീസ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ വളരെ വളരെ പ്രശസ്തമായ കമ്പനികളുണ്ട്.
ഇറ്റ്സ് വെരി യുണീക്ക് ഇൻ ഇന്ത്യ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇൻ അദർ കൺട്രീസ്.
മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെയല്ല, ഇന്ത്യയിൽ പ്രത്യേകതയാണ്.
ഇൻ ഇന്ത്യ മെനി ബിഗസ്റ്റ് കമ്പനീസ് ആർ റൺ ബൈ ഫാമിലീസ്.
ഇന്ത്യയിലെ പല വലിയ കമ്പനികളും ചില കുടുംബങ്ങളാണ് ആ കമ്പനികൾ നയിക്കുന്നത്.
ടാറ്റ,
അംബാനി,
ബിർള, ആൻഡ് മെനി അതേഴ്സ് ലൈക്ക് ദാറ്റ്.
അതുപോലെയുള്ള മറ്റ് പല കമ്പനികൾ.
ആൻഡ് ഓൾവേസ് ഇറ്റ് ഗോസ് ഫ്രം ദ ഫാദർ ടു ദ സൺ ടു ദ സൺ ടു ദ സൺ ഓൾ ദ വേ ഡൗൺ.
അതെപ്പോഴും പിതാവിൽ നിന്ന് മകനിലേക്ക്, മകനിൽ നിന്ന് അവന്റെ മകനിലേക്ക്, അങ്ങനെ തുടർമാനമായി പോയിക്കൊണ്ടിരിക്കും.
ഐ ബിൽഡ് അപ്പ് ദിസ്
company with my money, why should I give it to somebody else? I'll give it to my son.
Yeah, എന്റെ പണം കൊണ്ട് ഞാൻ പഠിച്ചു നിർത്തി എന്റെ കമ്പനി ഞാൻ എന്തിനാണ് വേറെ അസംഗങ്ങൾ കൊടുക്കുന്നത്? അത് ഞാൻ എന്റെ മകന് കൊടുക്കും.
Same thing happens in Christian organizations.
ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിലും ഇത് തന്നെ.
Some man with a big gift starts a big organization, collects a lot of money.
വരവുള്ള ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം തന്റെ വരങ്ങൾ ഉപയോഗിച്ച് വളരെ പണം
ഓർഗനൈസേഷൻ
ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങുന്നു.
സെൻഡിംഗ് റിപ്പോർട്ട്സ് ടു അമേരിക്ക ടു ഗെറ്റ് മോർ ആൻഡ് മോർ മണി.
അമേരിക്കയിലേക്ക് റിപ്പോർട്ടുകൾ
കൂടുതൽ
കൂടുതൽ പണം
meetings and collecting money from the people.
വലിയ വലിയ ക്രൂസൈഡുകൾ നടത്തി ആളുകളിൽ നിന്ന് പണം
ഓർഗനൈസേഷൻ
ഈ വലിയ പ്രസ്ഥാനം തുടങ്ങിയ ശേഷം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ എന്തിനാണ് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത്?
My son will take over from me.
എന്നിൽ നിന്നും എന്റെ മകൻ ആ
പ്രസ്ഥാനം organization.
ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഈ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ പോയി നോക്കുക.
Exactly like the Philistine cart. We do the same thing here.
ഇത് ആ ഫിലിസ്തീയ കാളവണ്ടി പോലെയാണ്. നമുക്കും അതുപോലെ തന്നെ ചെയ്യാം.
And death comes in.
അവിടെ മരണം
വരുന്നു. That is not God's way.
അത് ദൈവത്തിന്റെ വഴിയല്ല.
That is not God's way.
അത് ദൈവത്തിന്റെ വഴിയല്ല.
And so we need to I talked to Lord about this matter. Lord, how shall we do this?
ഞാൻ ഈ കാര്യവുമായി ദൈവ മുഖം അന്വേഷിച്ചപ്പോൾ ദൈവമേ ഞങ്ങൾ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്?
You know, there's an expression in English.
ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്.
Looking for a needle in a haystack.
കത്തി കൂട്ടത്തിനിടയിൽ മുട്ടസൂചി തേടുക എന്നാണ് പ്രയോഗം.
Big pile of hay.
അവിടെ ഒരു കച്ചി കൂമ്പാരമാണ്.
There's one needle inside.
അതിനകത്ത് ഒരു മുട്ടസൂചി കാണുന്നില്ല.
How to find it?
അതെങ്ങനെ കണ്ടെത്തും? നിങ്ങൾ ആ കച്ചികൾ മുഴുവൻ മാറ്റി ആ മൊട്ടസൂചി കണ്ടുപിടിക്കാനുള്ളത് നിങ്ങളുടെ ശ്രമം ഒരു പാഴ്ശ്രമമാണ്.
I say, Lord, this 120 crore people in India is like a big haystack.
ദൈവമേ, ഇന്ത്യയിലുള്ള 120 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു കച്ചി കൂമ്പാരം പോലെയാണ്.
Where can I find these few needles of wholehearted people who want to follow Jesus?
യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണഹൃദയരായ ഈ കുറച്ച് മൊട്ടസൂചികൾ എവിടെയാണ് കർത്താവ്?
People want to go to heaven to after they die. 120 crores all want to go to heaven when they die.
മരണ ശേഷം സ്വർഗ്ഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർ ഇന്ത്യയിലുള്ള 120 കോടി ജനങ്ങൾക്കും അതിനെ താല്പര്യമാണ്.
Have you ever met a man in your life who doesn't want to go to heaven when he dies?
മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുവാൻ താല്പര്യമില്ലാത്ത ആരെയെങ്കിലും നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതാണോ?
Look at all the reports of death in the newspapers.
ഈ ന്യൂ പത്രങ്ങളിലൊക്കെ മരണവാർത്ത ചരമ വാർത്ത
കൊടുക്കുന്ന
എന്തൊക്കെ മതവിഭാഗമാണെങ്കിലും
they have died and they have gone to the feet of the Lord.
അവർ മരിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിന്റെ
every single report of anybody who died is like that.
ആര് മരിച്ചാലും അങ്ങനെയാണ് പത്രത്തിൽ വാർത്ത
വരുന്നത്.
എല്ലാവർക്കും സ്വർഗത്തിലാണ് പോകേണ്ടത്.
Lord, where are the people who want to follow Jesus on earth and be a witness for Christ before going to heaven?
എന്നാൽ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് യേശുവിനെ പിൻപറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സാക്ഷിയെ നിൽക്കുവാൻ താല്പര്യമുള്ള ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലേക്ക് പോയി എന്ന് പത്രത്തിൽ ഒരു വാർത്ത വരുന്ന കുറച്ച് പേര് ആൾക്കാരെയല്ല, യേശുവിനെ പിൻപറ്റുവാൻ അതില്ലാതെ കുറച്ചുപേരെയാണ്
കണ്ടേണ്ടത്.
അത് ഈ കച്ചി കുമ്പാരത്തിനിടയിൽ മുത്തുസൂചി തേടുന്നത് പോലെയാണ്.
സോ ദി ലോർഡ് സെഡ്
ദൈവം എന്നോട് പറഞ്ഞു,
ഇഫ് യു ബിൽഡ് എ ചർച്ച് വിച്ച് ഈസ് ലൈക്ക് എ വെരി പവർഫുൾ മാഗ്നറ്റ്,
നിങ്ങൾ ഈ ഒരു വളരെ ശക്തമായ മാഗ്നറ്റ് പോലെയുള്ള ഒരു സഭ നീ ഉണ്ടാക്കുകയാണ്, കാന്തം പോലെയുള്ള സഭ
ഉണ്ടാക്കുകയാണെങ്കിൽ
കാന്തം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇരുമ്പ് കഷ്ണങ്ങളെയൊക്കെ ആകർഷിക്കുന്നു.
And if you build a church like that, which is exactly according to God's plan,
ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ഇപ്രകാരം ശക്തമായ ഒരു കാന്തം പോലെയുള്ള ഒരു
സഭ,
നീ അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ഈ കച്ചി കുമ്പാരത്തിൽ കിടന്ന് തരേണ്ട ആവശ്യമില്ല.
Needles will come out by themselves.
ഈ കാന്തത്തിങ്കിൽ ആകൃഷ്ടരായ ഈ മുട്ടസൂചികൾ പുറത്തേക്ക് താനേ വന്നുകൊള്ളും.
That is the vision the Lord gave me many years ago.
അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന ദർശനം അതാണ്.
Not a huge magnet, but a powerful one.
വളരെ വലിയ ഒരു കാന്തമല്ല, പക്ഷെ ശക്തമായ ഒരു കാന്തം.
സൈസ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്,
വലിപ്പമല്ല പ്രധാനം.
ദി സ്ട്രെങ്ത് വിത്ത് വിച്ച് ദാറ്റ് മാഗ്നറ്റ് കാൻ പുൾ ദാറ്റ് നീഡിൽ ഔട്ട് ഓഫ് എ ഹേസ്റ്റാക്ക്.
ആ കച്ചി കുമ്പാരത്തിൽ നിന്ന് മുട്ടസൂചിയെ വലിച്ചെടുക്കുവാൻ ഉള്ള ശക്തി അതാണ്.
ഹി ഡിസൈഡഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ക്വാളിറ്റി ആൻഡ് നോട്ട് നമ്പേഴ്സ്.
അതുകൊണ്ട് ഞങ്ങൾ എണ്ണത്തിലല്ല തരത്തിൽ ഊന്നൽ നൽകുവാൻ തുടങ്ങി.
And if people got offended and left, that's fine.
ആളുകൾ ഞങ്ങൾ പറയുന്നത് കേട്ട് മുറിപ്പെട്ട് പോകുന്നവരാണെങ്കിൽ സാരമില്ല.
So many people got offended and left, I say no.
അനേകം ആളുകൾ മുറിപ്പെട്ട് ഞങ്ങളെ വിട്ടു പോയി, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോകാം.
But we want to build a strong church.
എന്നാൽ ഞങ്ങൾ ശക്തമായ ഒരു സഭ ഉണ്ടാക്കുവാൻ.
Everything just as the Lord commanded.
ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം കൽപ്പിച്ചതുപോലെ
എല്ലാം.
ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം കൽപ്പിച്ചതുപോലെ ആ രീതിയിൽ പണിതാൽ ദൈവത്തിന്റെ തേജസ് അവിടെ വന്നിറങ്ങും.
It will be so powerful, it will draw these needles out.
ദൈവത്തിന്റെ തേജസ് അവിടെ ഉണ്ടെങ്കിൽ അത് ശക്തമായ ഒരു സഭയായിരിക്കും. ഈ മുട്ടുകൂടികളെ കച്ചിക്കൂമ്പാരത്തിൽ നിന്ന് വലിച്ചെടുക്കും.
In these last more than 40 years, that is how some of you have been pulled towards our church.
നമ്മുടെ സഭകളിലേക്ക് നിങ്ങളെ പോലെയുള്ള പലരും അങ്ങനെയാണ് ആകർഷിക്കപ്പെട്ടത്.
Some of you have just come along because it is a nice place to go to.
നിങ്ങൾ ചിലർ ഒരുപക്ഷെ ഇത് പോകുവാൻ നല്ലൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞ് വെറുതെ വന്നവരായിരിക്കാം.
But a number of you have been drawn by the message which you had not heard anywhere else.
എന്നാൽ മറ്റ് പല ഇടങ്ങളിലും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയാത്ത സത്യങ്ങളെ കേട്ട് ആകർഷ്ടരായ ഈ സഭയിലേക്ക് വന്നവരാണ് നിങ്ങളിൽ മിക്കവരും.
Because you were the magnet pulled you.
ഈ കാന്തം നിങ്ങളെ വലിച്ചു.
We did not follow the Coca-Cola pattern or the Philistine pattern.
No, വ്യക്തിയുടെ ആ ഒരു മാതൃകയോ കൊക്കക്കോളയുടെ മാതൃകയോ അല്ല
പിന്തുടർന്നത്. Exactly as the Lord commanded.
ദൈവം കൽപ്പിച്ചതുപോലെ, കർത്താവ് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ ചെയ്തു.
I told you in the last session how in the money matters we did it exactly as the Bible teaches.
വേദപുസ്തകം പഠിപ്പിക്കുന്നതുപോലെ എങ്ങനെയാണ് നാം പണത്തിന്റെ കാര്യത്തിൽ ചെയ്തത് എന്ന് കഴിഞ്ഞ സെഷനിൽ ഞാൻ
പറയുന്നു.
ബൈബിളിൽ ഉള്ളതുപോലെ സഭകളിൽ രണ്ട് മൂപ്പന്മാരെങ്കിലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ
തീരുമാനിച്ചു.
പുതിയ നിയമത്തിൽ ഒരു സഭയ്ക്കും ഒറ്റ പാസ്റ്റർ
ഉണ്ടാകും.
ഒരു സഭ പോലെ
കൊക്കക്കോള has got one CEO on top of the company.
കൊക്കക്കോള കമ്പനിക്ക് ആ കമ്പനിയുടെ ഏറ്റവും മേലധികാരിയായി ഒരു CEO ഉണ്ട്.
Philistine method is what all churches are following.
ആ ഫിലിസ്ത്യ പ്രമാണമാണ് എല്ലാ സഭകളും ഇന്ന് പിൻപറ്റുന്നത്.
And then if they want to elect the head of the organization, they have voting.
അതിനെ തുടർന്ന് പ്രസ്ഥാനത്തിന്റെ തലവനെ തിരഞ്ഞെടുക്കുന്നതിനായി അവർ വോട്ട്.
All the pastors will come together and vote who will be the president of this church.
ഈ സഭയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് തീരുമാനിക്കുവാനായി എല്ലാ പാസ്റ്റർമാരും വന്ന് അവർ ഇലക്ഷനിലൂടെ വോട്ടെടുത്ത്
തീരുമാനിക്കും.
അങ്ങനെയാണോ എല്ലാവരും പൗലോസിനെ വോട്ട് ചെയ്ത് അപ്പോസ്തലനാക്കിയോ?
This voting is also in Coca-Cola company. They vote who's going to be the chairman.
കൊക്കക്കോള കമ്പനിയിലും ഈ വോട്ടിംഗ് ഉണ്ട്. ചെയർമാൻ ആരാണാകേണ്ടതെന്ന് അവർ വോട്ട് ചെയ്യും.
You know that these are happening in many Pentecostal and other churches around you.
നിങ്ങളുടെ ചുറ്റുമുള്ള പെന്തിക്കോസ്റ്റ് സഭകളിലും മറ്റ് പല സഭകളിലും ഈ പ്രകാരം നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം.
You say it doesn't matter, brother.
സഹോദര, ഇതൊന്നും സാരമില്ല.
That's what David said. It doesn't matter if you bring it in an ark, in a cart. What is there?
ദാവീദ് അങ്ങനെയാണ് പറഞ്ഞത്. ഒരു കാളവണ്ടിയിൽ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം?
Main thing is to bring the ark here, whether you bring it in a cart or bring it on the shoulders of the Levites, what is the matter?
പ്രധാനപ്പെട്ട കാര്യം പെട്ടകം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കാളവണ്ടിയിൽ കൊണ്ടുവന്നാൽ എന്താണ്? ആളുകളുടെ തോളിൽ കൊണ്ടുവന്നാൽ എന്താ? കൊണ്ടുവന്നാ പോരെ?
It is not from God, through God and to God. It is not according to God's will.
ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ശക്തിയാലും ദൈവത്തിന്റെ മഹത്വത്തിനായും അല്ല എങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല.
Turn back to Daniel 4 and the revelation that the Nebuchadnezzar God.
നെബൂഖദ്നേസറിന് കിട്ടിയ ആ ഒരു വെളിപ്പാട് ദാനിയേൽ 4 അധ്യായത്തിലേക്ക് നിങ്ങൾ തിരികെ വരും.
What he built we saw was from him, through him and to him.
അവനിൽ നിന്ന് അവനായി അവന്റെ മഹത്വത്തിനായിട്ടാണ് അവൻ ചെയ്തത് എന്ന് വായിച്ചു.
As soon as he said that,
അവനത് പറഞ്ഞ ഉടനെ ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായിരുന്നതാണ്. രാജാവെ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, നിന്നെ വിട്ട്
നീങ്ങിയിരിക്കുന്നു.
നീ ഒരു ഭ്രാന്തനായി കന്നുകാലികളെ പോലെ പുല്ല് തിന്നുന്ന ആളെ പോലെ.
33-ാം
വാക്യത്തിൽ ഉടനെ അത് നിവർത്തിയായി.
And he began to eat grass like the cattle.
അവൻ കാളയെ പോലെ പുല്ല് തിന്നുവാൻ തുടങ്ങി.
And it went on like that for about 7 years.
7 വർഷത്തോളം അങ്ങനെ തുടർന്നു.
And at the end of that period, verse 34.
34-ാം വാക്യത്തിൽ ആ കാലം കഴിഞ്ഞ്
repented.
അവൻ മനസ്സാന്തരപ്പെട്ടു.
Came back to the Lord.
അവൻ ദൈവത്തിങ്കലേക്ക് തിരികെ വന്നു.
And now listen to what he says.
ഇപ്പോൾ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക.
This is the most powerful statement of the sovereignty of God found in the whole Bible.
ദൈവവചനത്തിൽ മുഴുവനുമായി ദൈവത്തിന്റെ സർവാധിപത്യത്തെ തെളിയിക്കുന്ന ഏറ്റവും ശക്തമായ
പ്രസ്താവന.
ഒരു പ്രവാചകനോ അപ്പോസ്തലനോ പോലും ഇത്ര ശക്തമായ ദൈവത്തിന്റെ സർവാധിപത്യത്തെ കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല.
ബിഗ് മാൻ വാസ് ഹംബിൾഡ് ആൻഡ് ബ്രോക്കൻ ഹൂ സെഡ് ഇറ്റ്.
ഒരു വലിയ മനുഷ്യൻ താൻ തകർക്കപ്പെട്ട് മുറുക്കപ്പെട്ടതിന് ശേഷം പറയുന്ന വാക്കുകൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക.
God's dominion is an everlasting dominion. Verse 34 in the middle of that.
34th വാക്യത്തിന്റെ മധ്യഭാഗത്ത് നാം വായിക്കുന്നു, അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള
ജനറേഷൻ.
അവന്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളത്. ഇത് നിങ്ങൾ വായിക്കുന്നു,
ഓൾ ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദി എർത്ത് ആർ ലൈക്ക് സീറോ.
അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി പൂജ്യമായി എണ്ണുന്നു.
എവരി
എല്ലാവരും,
കിങ് ഓർ ബെഗർ, സീറോ.
രാജാവോ ഭിക്ഷക്കാരനോ, അവര് പൂജ്യമാണ്.
സെക്കൻഡ്ലി,
രണ്ടാമതായി,
ഹി ഡസ് വാട്ട് എവർ ഹി വാണ്ട്സ് ഫ്രം ഹെവൻ.
സ്വർഗീയ സൈന്യം
ഹെവൻ
ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു.
ആൻഡ് ഓൺ എർത്ത്,
ഭൂമിയിലും,
ഹി ഡസ് വാട്ട് എവർ ഹി വാണ്ട്സ് ഇൻ ഹെവൻ, ഹി ഡസ് വാട്ട് എവർ ഹി വാണ്ട്സ് ഓൺ ദി എർത്ത്.
ഭൂവാസികളോടും അവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു.
നോ വൺ കൻ സ്റ്റോപ്പ് ഹിസ് ഹാൻഡ്.
അവന്റെ കൈ തടുക്കുവാൻ ആരും കഴിയില്ല.
നോ വൺ കൻ സേ ടു ഹിം, what are you doing,
നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാൻ ആർക്കും കഴിയില്ല.
You have at least the faith of Nebuchadnezzar, you will be at rest always.
നെബുക്കദ്നേസറിന്റെ വിശ്വാസമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്വസ്ഥനായിരിക്കും.
If you want to be at rest like we've been thinking in these days,
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ യഥാർത്ഥ സ്വസ്ഥത നാം അനുഭവിക്കണമെങ്കിൽ,
then say these words,
ഈ വാക്കുകൾ നിങ്ങൾ പറയുക.
Oh God,
ദൈവമേ,
you rule, you do what you like in the heaven and you do what you like on this earth.
കർത്താവെ, അങ്ങ് സർവ്വത്തെയും ആധിപത്യമുള്ളവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയുടെ ഹിതപ്രകാരം അങ്ങ്.
No one can stop your hand.
അങ്ങയുടെ കരം തടുക്കുവാൻ
ആർക്കും കഴിയില്ല.
അങ്ങ് എന്ത് ചെയ്യുന്നു എന്ന് ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയില്ല.
You've got a plan for my life, nobody can hinder it.
കർത്താവെ, എനിക്കായി അങ്ങേക്ക് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല.
I am protected by the sovereignty of God.
ദൈവത്തിന്റെ സർവാധിപത്യത്താൽ ഞാൻ സുരക്ഷിതനാണ്.
My father is a father who is in heaven ruling the earth.
എന്റെ പിതാവ്, എന്റെ ദൈവം സ്വർഗത്തിലുള്ള പിതാവാണ്. അവൻ ഭൂമിയെ മുഴുവൻ വാഴുന്നു.
And that is why we seek to build according to his plan.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നാം പണിയുവാൻ ശ്രമിക്കുന്നത്.
That's why we seek for his power, which is almighty, to do his work.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വേല ചെയ്യുവാനായി സർവശക്തിയുള്ള ദൈവത്തിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കുന്നത്.
When the work is done, we give him all the glory.
Adu mathramalla aa vela cheyda shesha ella mahathvum nam devathine kodukkum.
If you want your work to remain forever,
ningalde vela nilanilkkanamengil,
we read in 1 Corinthians in chapter 3,
onnu perinde 3rd adhyayathil nam vaayikkum,
that in the final day,
onnu perinde 3rd adhyayam,
God will not only test the foundation, he will test the building.
Devum കെട്ടിടത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല, കെട്ടിടത്തെയും ദൈവം പരിശോധിക്കും.
Now the foundation, no, there's no other foundation, verse 11, 1 Corinthians 3:11, except Jesus Christ.
യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന മൂന്നാമത്തെ.
No salvation outside of Jesus Christ.
യേശുവിലല്ലാതെ രക്ഷ ഇല്ല.
Why do we say Jesus Christ is the only way?
യേശു മാത്രമാണ് ഏക വഴി എന്ന് നാം എന്തുകൊണ്ടാണ് പറയുന്നത്?
I will explain to you in case you don't know.
നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ അത് വിവരിക്കാം.
There are so many religious leaders in the world.
ഈ ലോകത്ത് വളരെയധികം മത നേതാക്കന്മാരുണ്ട്.
Let me tell you three things.
മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം.
Number 1.
ഒന്ന്,
no human being was born of a virgin except Jesus Christ.
യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു മനുഷ്യനും ഒരു കന്യകയാൽ പിറന്നിട്ടില്ല.
Nobody.
ആരും,
nobody even came this.
ആരും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല.
There was only one man born into this world who was born without a human father.
ഒരു മാനുഷികമായ പിതാവില്ലാതെ ഈ ഭൂമിയിലേക്ക് ജനിച്ചവൻ ഒരുവൻ മാത്രമാണ്.
The Holy Spirit did that work in Mary's womb without a father and made a baby.
മറിയയുടെ ഉദരത്തിൽ ഒരു മാനുഷികമായ പിതാവില്ലാതെ പരിശുദ്ധാത്മ ആ പ്രവൃത്തി ചെയ്തു.
നമ്പർ വൺ റീസൺ വൈ ജീസസ് ക്രൈസ്റ്റ് ഈസ് യുണീക്.
അതാണ് യേശു ക്രിസ്തുവിന്റെ അതുല്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട.
സെക്കൻഡ്ലി,
രണ്ടാമത്,
നോ റിലിജിയസ് ലീഡർ ഓർ എനിബഡി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് സെയ്ഡ് ഐ ഹാവ് കം ഹിയർ ടു ഡൈ ഫോർ ദ സിൻസ് ഓഫ് ദ വേൾഡ്.
ഒരു മത നേതാക്കന്മാരോ രാജ്യത്തിലുള്ള നേതാക്കന്മാരോ ആരും ഞാൻ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് കന്യക ജനന
Nobody came to the world saying, I am coming here to die for the sins of the world. No religious
leader.
Many religious leaders said good things like help the poor and don't tell lies and all that.
But who
was born of a virgin?
Nowhere
except Christ.
ആരുമില്ല, ക്രിസ്തു മാത്രം.
Who came saying I am dying for the sins of the world?
ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ആരുമില്ല, ക്രിസ്തു മാത്രം.
And number three,
മൂന്നാമത്,
Who rose up from the dead?
മരണത്തിൽ നിന്നും
ഉയർത്തെഴുന്നേറ്റ three days never to die again.
മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും മരിക്കാതെ ഉയർത്തെഴുന്നേറ്റവനാണ്.
And ascended to heaven. Nobody but Jesus Christ.
യേശു അല്ലാതെ മറ്റാരുമില്ല.
There nobody even claims that the leader rose from the dead.
അവരുടെ നേതാവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന്
അവകാശപ്പെടുന്നവർക്ക്
മാത്രമാണ് ഏക വഴി. യേശുക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും എന്ന് നാം പറയുന്നതിന്റെ മൂന്ന് കാരണങ്ങൾ
ഇതാണ്.
മറ്റവരെല്ലാം നല്ല
നേതാക്കന്മാർ,
നല്ല മനുഷ്യരാണ്, പക്ഷേ ദൈവം മനുഷ്യരൂപത്തിൽ വന്നവരല്ല.
ഓക്കെ, ദാറ്റ് ദാറ്റ് മാറ്റർ. നൗ വൺ മോർ തിങ്,
ആ കാര്യം അവിടെ തീരുന്നു. മറ്റൊരു കാര്യം കൂടെ,
വാസ് ഗോഡ് ജീസസ് എ മാൻ ഓർ വാസ് ഹി ഗോഡ്?
യേശു ഒരു മനുഷ്യനായിരുന്നോ യേശു ദൈവമായിരുന്നോ?
ദ മുസ്ലിംസ് വിൽ സേ ഹി ഈസ് എ പ്രോഫറ്റ്.
മുസ്ലിങ്ങൾ പറയും യേശു ഒരു പ്രവാചകനാണ്.
ഓർ ദ ഹിന്ദുസ് മേ സേ ഹി ഈസ് വൺ ഓഫ് മെനി ഗോഡ്സ് ഹു ഹാസ് കം ആസ് എ മാൻ.
ഹിന്ദുക്കൾ പറയും പല ദൈവങ്ങളിൽ ഒരുവൻ, മനുഷ്യനായി വന്ന ഒരുവൻ എന്ന് അവർ
പറയുന്നു.
യഹോവ സാക്ഷികൾ പറയും, അല്ല, അവനൊരു മനുഷ്യൻ
മാത്രം.
നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം.
If like the Jehovah's Witness say, Jesus was a man and died for our sins.
യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ യേശു ഒരു മനുഷ്യനാണ്, നമ്മുടെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഈ മനുഷ്യൻ മരിച്ചു എന്ന്
പറഞ്ഞാൽ,
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം.
ബിക്കോസ് ഇൻ എ കോർട്ട് ഓൺ എർത്ത് വൺ മാൻ കാനോട്ട് ബി ഹാങ്ഡ് ഫോർ അനദർ മാൻ.
ഒരു കോടതിയിൽ ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മറ്റൊരു മനുഷ്യനെ തൂക്കിക്കൊല്ലുവാൻ ഈ വ്യക്തി, അവനൊരു കൊലപാതകക്കാരനാണ്, അവൻ നൂറുപേരെ കൊന്നു, അവനെ തൂക്കിക്കൊല്ലണമെന്ന് ഒരു ഒരു അദ്ദേഹത്തിന്റെ സഹോദരനോ പിതാവോ ആരെങ്കിലും അവന് പകരമായി എന്നെ നിങ്ങൾ തൂക്കിക്കൊന്നോളൂ എന്ന്
പറഞ്ഞാൽ
ഒരു ന്യായാധിപനും അങ്ങനെ സമ്മതിക്കാൻ കഴിയില്ല.
അവനത്
സമ്മതിച്ചാൽ അത് അനീതിയാണ്.
If you say another man died for me,
yenikku vendi mattoru manushan marichu ennu nam parayiyanengil
devam
aneethi cheyyu ennu nam parayya,
do such an unjust thing,
devathin engane ee prakaram oru aneethi cheyyan kali,
it cannot be another man, not even an angel,
oru doodano mattoru manushano enikku pagaramayi marichuvan kali.
God punishes an angel for my sin, it's 100% unjust.
Ende paapathinu vendi oru doodane devam shikshikkiyanengil adu aneethiyanu.
The only person who can take that judgment is God himself.
ദൈവത്തിന് മാത്രമാണ് ആ ഒരു ന്യായവിധി ഏറ്റെടുക്കുവാൻ കഴിയുന്നത്.
That is why we believe that if Jesus Christ was not God, then nobody has died for my sin.
യേശുക്രിസ്തു ദൈവമായിരുന്നില്ലെങ്കിൽ എന്റെ പാപത്തിന് വേണ്ടി ആരും മരിച്ചിട്ടില്ല.
Another third point.
മൂന്നാമത്തെ മറ്റൊരു കാര്യം.
Death is not the punishment for sin.
പാപത്തിന്റെ ശിക്ഷ മരണമല്ല.
Because if dying is the punishment for sin, then I can take that punishment myself. Why should Jesus die?
പാപത്തിന്റെ ശിക്ഷ മരണമാണെങ്കിൽ യേശു എന്തിനു വേണ്ടിയാണ് എനിക്ക് വേണ്ടി മരിക്കുന്നത്? ഞാൻ തന്നെ
മരിച്ചോളാം.
യേശു ക്രിസ്തു ഭൗതികമായി എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ആ മരണത്തിലൂടെയാണ് എന്റെ രക്ഷ എങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു.
വാട്ട് ഈസ് ദ പണിഷ്മെന്റ് ഫോർ സിൻ?
പാപത്തിന്റെ ശിക്ഷ എന്താണ്?
ഇറ്റ് ഈസ് ഇറ്റേണൽ ഹെൽ.
അത് നിത്യകാലമുള്ള നരകമാണ്.
ഹെൽ മീൻസ് ടു ബി ഫോർസേക്കൻ ബൈ ഗോഡ് ഫോർ ഇറ്റേർണിറ്റി.
നിത്യകാലം ദൈവത്താൽ ത്യജിക്കപ്പെടുക എന്നാണ് നരകത്തിന്റെ അർത്ഥം.
ദാറ്റ് ഈസ് ദി ഓൺലി പണിഷ്മെന്റ് ഫോർ സിൻ, നോട്ട് ഫിസിക്കൽ ഡെത്ത്.
പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യകാലമുള്ള നരകമാണ്. അത് മാത്രമാണ്,
നോട്ട് ക്രൂസിഫിക്ഷൻ.
not crown of thorns,
mulmudi,
not beating, whipping, none of these are the punishment for sin.
ചട്ടവാറുകൊണ്ടുള്ള അടിയോ ഒന്നുമല്ല.
Eternal hell, eternally being forsaken by God.
ദൈവത്താൽ നിത്യകാലം ത്യജിക്കപ്പെട്ട നിത്യ നരകമാണ് ശിക്ഷ.
You go to hell today, everybody will tell you that is the punishment for sin.
നരകത്തിൽ പോവുകയാണെങ്കിൽ അവര് പറയും അതാണ് പാപത്തിന്റെ ശിക്ഷ.
So if Jesus did not suffer that, then my sins are not forgiven.
യേശു ക്രിസ്തു ആ നിത്യകാലമുള്ള ഈ ഒരു നരക വേദന അനുഭവിച്ചിട്ടില്ല എങ്കിൽ എന്റെ പാപം
ക്ഷണിക്കപ്പെടും.
എനിക്ക് വേണ്ടി അവൻ അടിക്കപ്പെട്ടു, അവന്റെ കൈകൾ തുളയ്ക്കപ്പെട്ടു, അവൻ ചട്ടമാറടിയേറ്റു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണെങ്കിൽ എന്റെ പാപങ്ങൾ ക്ഷണിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയേ.
And what happened on the cross?
Kurisil endanu sambhavichu?
Those last 3 hours, he was 6 hours on the cross.
6 manikur kurisil yesu kidanappol avanade 3 manikur.
He said, my God, why have you forsaken me?
Enda devume, enda devume, enne kai vittad endu ennu chodichu.
To be forsaken by God is hell.
Devathal kai vidappeduka ennullathu naragam.
It's not, you don't have to go to a physical place called hell.
നരകം എന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക്
പോകണമെന്നില്ല.
നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവം നിങ്ങളെ വിട്ടുകളഞ്ഞു, തിരിച്ചു കളഞ്ഞു
എങ്കിൽ
ദൈവം നിങ്ങളെ തിരിച്ചു കളഞ്ഞു എങ്കിൽ അത്
നരകമാണ്.
നരകത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെയുള്ള പുഴുക്കളോ കെടാത്ത തീയോ അല്ല, ദൈവം നിങ്ങളെ ത്യജിക്കുന്നു എന്നാണ്.
ജീസസ് എക്സ്പീരിയൻസ് ദാറ്റ് ഫോർ 3 അവേഴ്സ്.
യേശു ക്രിസ്തു 3 മണിക്കൂർ അത് അനുഭവിച്ചു.
ദാറ്റ് ഈസ് ദി ഓൺലി ടൈം ദാറ്റ് ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ഗോഡ്. ഹി ഓൾവേസ് യൂസ് ടു സേ മൈ ഫാദർ നൗ ഹി സെഡ് മൈ ഗോഡ്.
എന്റെ പിതാവേ എന്റെ പിതാവേ എന്ന് ജീവിതകാലം മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്ന യേശു ആ സമയത്ത് ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടത്
ജീസസ് called his father God was for those 3 hours.
ആ മൂന്ന് മണിക്കൂർ നേരമാണ് തന്റെ പിതാവിനെ ദൈവമേ എന്ന് യേശു വിളിച്ചു.
Because now he was not standing before his father.
ഇപ്പോൾ അവൻ തന്റെ പിതാവിന്റെ മുമ്പാകെ അല്ല നിൽക്കുന്നത്.
He was standing before the judge of the universe.
ഈ അഖിലാണ്ടത്തിന്റെ ന്യായാധിപന്റെ മുമ്പാകെയാണ് അവൻ നിൽക്കുന്നത്.
Because he was full of sin.
പാപത്താൽ അവൻ നിറയപ്പെട്ടിരിക്കുന്നു.
He had to be punished with being forsaken.
ആ പാപത്താൽ നിറയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ദൈവത്താൽ ത്യജിക്കപ്പെടേണ്ടിയിരിക്കുന്നു.
Not his sin.
അവന്റെ പാപം കൊണ്ടല്ല, എന്റെ പാപം കൊണ്ട്,
your sin.
നിങ്ങളുടെ പാപം കൊണ്ട്.
In 2 Corinthians 5:21, God made him sin.
2 കൊരിന്ത്യർ 5:21 21 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നമുക്കായി പാപം ആക്കപ്പെട്ടു.
He became sin.
അവൻ പാപമായി തീർന്നു.
And so the judge of the universe said, hell.
അതുകൊണ്ട് ഈ അഖിലാണ്ടത്തിന്റെ ന്യായാധിപൻ പറഞ്ഞു നരകത്തിലേക്ക്.
And he was forsaken.
അവനെ അവൻ ത്യജിക്കപ്പെട്ടു.
Now the next question is,
അടുത്ത ചോദ്യം ഇതാണ്,
the punishment for sin is not 3 hours in hell but eternity in hell.
പാപത്തിന് വേണ്ടിയുള്ള ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ 3 മണിക്കൂർ അല്ലല്ലോ, നിത്യകാലമല്ലേ.
So if Jesus suffered only 3 hours in hell, then it is not my sins are not forgiven.
യേശു ക്രിസ്തു 3 മണിക്കൂർ മാത്രമേ ഈ നരകശിക്ഷ അനുഭവിച്ചുള്ളൂ എങ്കിൽ എന്റെ പാപം എങ്ങനെയാണ് ക്ഷമിക്കപ്പെടുക? അവൻ നരകത്തിൽ.
അതുകൊണ്ടാണ്
ഞാൻ പറയുന്നത് അത് മനുഷ്യന് സാധ്യമല്ല, ദൈവത്തിന് മാത്രമേ സാധ്യമാവൂ.
ജീസസ് വാസ് ഇൻഫൈനൈറ്റ് ഗോഡ് ആൻഡ് മാൻ.
യേശു ക്രിസ്തു അവൻ നിത്യകാലം അവൻ ദൈവവും
മനുഷ്യനുമായിരുന്നു. Anyway, eternity is in terms of time. Infinite is another word. But he was infinite God. And because he was God with no limits, even in 1 second, he could experience eternity.
ഒരു നിമിഷം കൊണ്ട് പോലും നിത്യത മുഴുവൻ അനുഭവിക്കുവാൻ കഴിവുള്ള പരിധിയില്ലാത്ത ദൈവമായിരുന്നു.
We are finite.
നമുക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്.
So we have to experience actual eternity to experience eternity.
നമുക്ക് നിത്യകാലം നിത്യത അനുഭവിക്കണമെങ്കിൽ ആ നിത്യത മുഴുവൻ നാം അനുഭവിച്ചേ തീരൂ.
Spend endless years in hell
to experience eternity in hell.
എണ്ണമില്ലാത്ത വർഷങ്ങൾ നരകത്തിൽ ചിലവഴിച്ചാൽ മാത്രമേ നരകത്തിലുള്ള നിത്യത നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ.
It's like mathematical equation will be like this.
അതിന്റെ കണക്കിലുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്.
One man into infinity equals eternity.
One into infinity. One mission into infinity, some infinity.
That is eternity.
അതാണ്
eternal.
അത് നിത്യത.
Or,
അല്ലെങ്കിൽ
one infinite person into one second equals eternal.
ഒരു നിത്യത, infinity into ഒരു second, അതും നിത്യതയാണ്.
So that is why Jesus, when he hung on the cross, not for one second, 3 hours, it was an infinite being who actually suffered eternal hell for 3 hours for me.
എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ 3 മണിക്കൂർ യേശു ക്രിസ്തു ദൈവത്താൽ ത്യജിക്കപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി നിത്യകാലമുള്ള നരക ശിക്ഷ അവൻ ആ സമയം കൊണ്ട്
അനുഭവിക്കുകയാണ്.
ഞാനൊരു ചെറുപ്പക്കാരനായി
The thing that moved me was, oh, Jesus was beaten, he was hammered, he was crucified, the nails went into him, I would be.
യേശുക്രിസ്തുവിന്റെ കൈയിൽ നാണി തുളച്ചപ്പെട്ടല്ലോ, യേശുക്രിസ്തുവിന്റെ ഒരു ചാട്ടവാറുകൊണ്ട് അടിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ മുറി കേട്ടല്ലോ, അത് എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് കണ്ണുനീര്
വരുമായിരുന്നു.
ഓരോ പ്രാവശ്യവും യേശുക്രിസ്തുവിനെ അടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ കാണുമ്പോൾ ഞാൻ കണ്ണീരോടെ
കരയുമായിരുന്നു.
എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്റെ കണ്ണു
തുറന്നു.
അതായിരുന്നില്ല യഥാർത്ഥത്തിലുള്ള ദൈവത്താൽ ത്യജിക്കപ്പെട്ട ആ 3 മണിക്കൂറായിരുന്നു യേശുവിന്റെ ഏറ്റവും വലിയ കഷ്ടത എന്ന് എനിക്ക് കാണുവാൻ
കഴിയും.
അവൻ കുടിച്ച ആ പാനപാത്രം അതായിരുന്നു.
Father, please take it away from me. I don't want to be forsaken from you.
ദൈവമേ, അങ്ങയിൽ നിന്നും ത്യജിക്കപ്പെട്ട ആ അനുഭവമേക്ക് ഉണ്ടാകരുത്, ആ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ എന്നാണ് ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിച്ചത്.
Physical crucifixion, I am ready to be crucified 1,000 times.
ആയിരം പ്രാവശ്യം ക്രൂശിൽ എന്നെ ആണിയടിച്ച് കൊല്ലുന്നതിന് എനിക്ക് സമ്മതമാണ്.
Fellowship that you and I have had from all eternity.
എന്നാൽ നിത്യകാലം മുഴുവൻ ഞാനും നീയുമായിട്ടുള്ള ഈ കൂട്ടായ്മ.
Will it be broken?
ഈ കൂട്ടായ്മ ബന്ധം.
I don't want it to be broken even for one second.
ഒരു നിമിഷം പോലും ആ കൂട്ടായ്മ ബന്ധം വേർപെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
3 hours.
3 മണിക്കൂർ.
Oh, I don't want it.
ഓ, എനിക്ക് ആ 3 മണിക്കൂർ
Take away that.
ആ പാനപാത്രത്തെ.
I don't want to drink it.
എനിക്കത് കുടിക്കേണ്ട.
And supposing the angels told him.
ദൂതന്മാർ അവനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് ചിന്തിക്കുക.
Lord Jesus, it will only be for 3 hours.
കർത്താവേ, യേശു കർത്താവേ, അത് 3 മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ.
And then you come back into fellowship with the Father.
ആ 3 മണിക്കൂർ കഴിയുമ്പോൾ നീ പിതാവിനോടുള്ള കൂട്ടായ്മയിലേക്ക് തിരികെ വരുമല്ലോ.
I don't want it to be broken even one second.
ഒരു നിമിഷം പോലും ആ പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I tell you why you don't appreciate what I'm saying.
ഞാൻ പറയുന്നത് നിങ്ങൾ വേണ്ടുമണ്ണം വിലമതിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ പറയാം.
It's like a nice story to you.
നിങ്ങൾക്ക് ഇതൊരു നല്ല കഥ പോലെ തോന്നും.
Because you haven't seen the seriousness of sin.
പാപത്തിന്റെ ഗൗരവം നിങ്ങൾ കണ്ടിട്ടില്ല.
I also never saw the seriousness of sin.
ഞാനും പാപത്തിന്റെ ഗൗരവം, പാപത്തെത്ര ഗൗരവമായി ഞാൻ കണ്ടിരുന്നില്ല.
Every time you sin, even slightly,
നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും പാപം ചെയ്യുമ്പോൾ,
one bad thought,
ഒരു ചെറിയ
one angry word,
ഒരു കോപ വാക്ക്,
one lustful thought,
ഒരു തെറ്റായ മോഹത്തിന്റെ,
fellowship with the Father is broken immediately.
ഉടനെ തന്നെ പിതാവിനോടുള്ള കൂട്ടായ്മ
നഷ്ടപ്പെട്ടു.
പാപം ഏറ്റു പറയുന്നതിലൂടെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെടുന്നതിലൂടെ ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമുക്ക് തിരികെ
വരാം.
എന്നാൽ അത് നമ്മെ സംബന്ധിച്ചോളം വളരെ വില കുറഞ്ഞ ഒരു സന്ദേശമായി
മാറിയിരുന്നു.
ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം നമുക്ക് വേർപെടുന്നത് കൊണ്ട് ഇത് നാം വേണ്ട വിധം വിലമതിക്കുന്നില്ല.
That is why when I talk about break of fellowship with the Father is a serious thing, it doesn't mean much to you.
പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുന്നതിനെ കുറിച്ച്, അതിന്റെ വലുപ്പത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല.
You will never understand the seriousness of it until sin becomes serious to you.
പാപം നിങ്ങളെ സംബന്ധിച്ചോളം ഗൗരവമായി മാറാത്തിടത്തോളം ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല.
You will come to the place where you say, Lord, I don't even want to sin once for one second in my thought or word or anything.
ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തെ ഇത്രത്തോളം നിങ്ങൾ വിലമതിക്കുമ്പോൾ എന്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു നിമിഷം പോലും എനിക്ക് പാപം ചെയ്യാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും.
How many of you are like that?
നിങ്ങളിൽ എത്ര പേർ അപ്രകാരമുണ്ട്?
I'd be surprised if there are even 2 or 3 people like that in this group.
ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള രണ്ടോ മൂന്നോ പേർ ഉണ്ടെങ്കിൽ പോലും എനിക്ക്
അത്ഭുതം.
ഒരു നിമിഷം പോലും പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുത്തുവാൻ താല്പര്യമില്ലാത്തവർ, ആഗ്രഹമില്ലാത്തവർ.
We may think we are new covenant and we are better than other churches.
നമ്മുടെ ഉടമ്പടിയിൽ മറ്റ് സഭകളെക്കാൾ മെച്ചമാണ്.
When it comes to sin, most of us are very superficial.
എന്നാൽ പാപത്തിന്റെ കാര്യം വരുമ്പോൾ നാം നമ്മിൽ മിക്കവാറും ആളുകളും വളരെ ഉപരിപ്ലവമായ ചിന്താഗതി
ഉള്ളവരാണ്.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ എന്തിലൂടെയാണ് കടന്നുപോയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്റെ കണ്ണ് ഈ
കാര്യത്തിലായി
ഒരു നിമിഷം പോലും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം എനിക്ക്
വേർപെട്ടു.
പിതാവ് പറഞ്ഞു നീ ക്രൂശിലേക്ക് പോകേണ്ട. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലല്ലോ, നീ ക്രൂശിലേക്ക് പോകേണ്ട, നിനക്ക് നേരിട്ട് എന്റെ അടുത്തേക്ക്
വരാം.
പക്ഷേ എന്നാൽ സാക് പുനൻ നരകത്തിലേക്ക് പോകും.
I applied it to myself.
ഞാൻ അത് എന്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്തു.
I was praying.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
And I felt Jesus like this.
എനിക്കപ്പോൾ യേശു ഇപ്രകാരം പറയുന്നത് പോലെ തോന്നി.
സാക് പുനൻ നരകത്തിലേക്ക്
പോകും. നരകത്തിൽ പോകുമോ?
Okay, Father.
പിതാവേ,
I'll go to the cross.
ഞാൻ കുരിശിലേക്ക് പോയിക്കൊള്ളാം.
That was the day about 40 years ago when I understood for the first time in my life what it meant when it says Jesus died for me.
യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ തീവ്രത 40 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി എനിക്ക് അത് മുഴുവനായി മനസ്സിലായത് അപ്പോഴാണ്.
I wept.
ഞാൻ അന്ന് കരഞ്ഞു.
Not because of the beating and the nails and all that.
യേശുവിന്റെ ഈ ആണിപ്പാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആ ചാട്ടവാർ അടികൊണ്ടോ
the depth of his love for me, not on Calvary in Gethsemane.
എനിക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം കാൽവറി ക്രൂശിലല്ല, ഗെത്സെമനെ തോട്ടത്തിൽ ഞാൻ കണ്ടു.
And I said, Lord, thank you.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നന്ദി.
How can I ever live for myself after this?
കർത്താവേ ഇതിനു ശേഷം ഞാൻ എങ്ങനെ എനിക്ക് വേണ്ടി ജീവിക്കും?
How can I ever spend my life seeking my own?
എന്റെ സ്വന്തം ഇഷ്ടം അന്വേഷിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും?
How can I ever say I'm tired of serving you?
അങ്ങേ ഞാൻ ശുശ്രൂഷിച്ച് ഞാൻ ക്ഷീണിച്ചുപോയി എന്ന് എനിക്ക് എങ്ങനെ പറയുന്നു?
How can I ever say Lord I'm too tired and too sick I can't serve you?
കർത്താവേ ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ രോഗിയാണ്, എനിക്ക് സേവിക്കുവാൻ കഴിയില്ല, എനിക്ക് എങ്ങനെ പറയുവാൻ
കഴിയും? My last dying breath I have to serve the Lord.
കർത്താവേ എന്റെ ജീവശ്വാസം പോകും വരെ ഞാൻ അങ്ങേ സേവിക്കും.
Because I've seen what he went through.
അങ്ങ് എനിക്ക് വേണ്ടി കടന്നുപോയ വേദനയുടെ വേദനയുടെ തീവ്രത ഞാൻ കണ്ടിട്ടുണ്ട്.
That is the foundation of our Christian life.
നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ്.
You have understood it in your head.
നിങ്ങൾക്കത് നിങ്ങളുടെ തലയിൽ മനസ്സിലായിട്ടുണ്ട്.
Ask God to give you revelation in your spirit.
നിങ്ങളുടെ ആത്മാവിൽ ഒരു വെളിപ്പാടായി ലഭിക്കുവാൻ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
When you understand it in your head, it is just a message that you can preach to others.
നിങ്ങൾക്ക് അത് തലയിൽ മനസ്സിലാകുമ്പോൾ അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന ഒരു സന്ദേശം
മാത്രമാണ്.
നിങ്ങളുടെ ആത്മാവിൽ അതൊരു വെളിപ്പാടായി ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതാണ്
അടിസ്ഥാനം.
ഒന്ന് കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു അടിസ്ഥാനമില്ല. മറ്റൊരു അടിസ്ഥാനവും അവർക്ക് വളരെ
വ്യക്തമാണ്.
എന്നാൽ ഈ
അടിസ്ഥാന
നിങ്ങൾക്ക് അതിന്റെ അടിസ്ഥാനത്തിന്മേൽ പൊന്ന് വെള്ളി വിലയേറിയ കല്ല് ഇവ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പണിയാം.
Or wood, hay and straw.
അല്ലെങ്കിൽ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയാം.
What is gold, silver and precious stones?
എന്താണ് പൊന്ന് വെള്ളി വിലയേറിയ കല്ല് എന്നതിന്റെ അർത്ഥം?
From God,
ദൈവത്തിൽ നിന്ന്.
Through God,
ദൈവത്തിന്റെ ശക്തിയാൽ.
To God,
ദൈവത്തിന്റെ മഹത്വത്തിനാൽ.
According to God's plan,
ദൈവത്തിന്റെ പദ്ധതി പ്രകാരം.
Through God's power, the Holy Spirit,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി.
For God's glory,
ദൈവത്തിന്റെ മഹത്വത്തിനാൽ.
Any work done like that is gold, silver and precious stones.
അപ്രകാരം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയും
അത് പൊന്ന്
വെള്ളിയും വിലയേറിയ കല്ലുമാണ്.
On the other hand, any Christian work done according to your plan,
നിങ്ങളുടെ പദ്ധതി പ്രകാരം ചെയ്യപ്പെട്ട ഒരു ക്രിസ്തീയ പ്രവർത്തനം ഇങ്ങനെയാണ്.
With your money, power and your schemes,
നിങ്ങളുടെ പണത്തിന്റെ ശക്തിയിൽ നിങ്ങളുടെ പദ്ധതി പ്രകാരം,
and ultimately to get some honor for yourself,
നിങ്ങൾക്ക് മഹത്വം ലഭിക്കുവാനായി,
you will discover in the final day is wood, hay and straw.
നിങ്ങൾ അവസാന ദിവസം നിങ്ങൾ കണ്ടെത്തും അത് മരം
burnt up.
അത് എല്ലാം തീയിൽ വെന്തു പോകും.
It's not what you do for Christ that will remain.
നിങ്ങൾ ക്രിസ്തുവിനു വേണ്ടി ചെയ്യുന്നതല്ല നിലനിൽക്കുന്നത്.
It's what Christ does through you that will remain.
നിങ്ങളിലൂടെ ക്രിസ്തു ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ.
Some people think whatever I do for Christ will remain.
ക്രിസ്തുവിനു വേണ്ടി ഞാൻ എന്തും ചെയ്താൽ അത് നിലനിൽക്കുമെന്ന്
വിചാരിക്കുന്നു. Lots of organizations doing things for Christ which is all wood, hay and straw.
അനേക പ്രസ്ഥാനങ്ങൾ ഇന്ന് ക്രിസ്തുവിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, അത് പുല്ലും മരവും വൈക്കോലുമാണ്.
We want to build churches that are built according to God's plan.
ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പണിയപ്പെടുന്ന സഭകൾ പണിയപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
100%
ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ
100% dependent upon the Holy Spirit's power.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ 100% ആശ്രയിച്ചുകൊണ്ടുള്ള പണി.
100% for the glory of God.
100% ദൈവനാമത്തിന്റെ മഹത്വത്തിനായി.
When we live like this,
അപ്രകാരം നാം ജീവിക്കുമ്പോൾ,
we can rest in peace.
നമുക്ക് സമാധാനത്തോടെ
seek nothing for ourselves.
കാരണം നാം നമുക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല.
Let people call us cult or devil or false teachers or anything, it doesn't make a difference.
ആളുകൾ നമ്മെ ദുരുപദേശക്കാരെന്നോ പ്രത്യേക വിഭാഗങ്ങളെന്നോ എന്ന് വിളിച്ചാലും നമ്മെ ബാധിക്കുന്നില്ല.
We are building for eternity.
നാം നിത്യതയ്ക്ക് വേണ്ടി പണിയുകയാണ്.
Dear brothers and sisters,
പ്രിയ സഹോദരന്മാരെ,
you go away from here and build something that will last for eternity.
നിത്യകാലം മുഴുവൻ നിലനിൽക്കുന്ന ചില പണിയിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു. In your life, I hope you will get a revelation of what Jesus suffered on the cross so that you hate sin.
യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി കടന്നുപോയ വ്യഥയുടെ തീവ്രത നിങ്ങൾ മനസ്സിലാക്കുകയും പാപത്തെ ഗൗരവമായി എടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Otherwise, you'll never hate sin.
അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും
പാപം ചെയ്യരുത്. 1000 മെസ്സേജസ് ഓൺ വിക്ടറി വോണ്ട് ചേഞ്ച് യു.
നിങ്ങൾ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ ജയത്തെ കുറിച്ച് കേട്ടാലും നിങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറുകയില്ല.
വാട്ട് മേഡ് മീ ഹേറ്റ് സിൻ വാസ് വെൻ ഐ സോ വാട്ട് ജീസസ് സഫർഡ് ഓൺ ദി ക്രോസ്.
യേശു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി അനുഭവിച്ച വേദന കണ്ടതാണ് പാപത്തിനെ കുറിച്ചുള്ള വെറുപ്പ് എന്റെ ഹൃദയത്തിൽ നൽകിയത്. നമുക്ക്
പ്രാർത്ഥിക്കാം.
ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.